ചില സമയങ്ങൾ നമുക്ക് എത്ര അറിവോ കഴിവോ ജ്ഞാനമോ ബലമോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സർവശക്തിയും ചോർന്നു പോകുന്ന ചില സമയങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ബൈബിൾ പരിജ്ഞാനത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ആ സമയത്ത് നമ്മളെ നിർത്താൻ ഒരുപക്ഷെ സാധിച്ചില്ല എന്ന് വരും. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി അങ്ങനെ ഒരു സമയത്തോടെ ഞാൻ കടന്നുപോയി. രാത്രി 10:30 ഇങ്ങോട്ടുള്ള ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ടൈറ്റസ് ബ്രദർ പറഞ്ഞു, തൊട്ടടുത്ത വീട്ടിലെ ആ ആന്റിയുടെ ആങ്ങള ബൈക്ക് ആക്സിഡന്റ് ആയി, നമുക്കൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം. കുറച്ച് സമയങ്ങളെ മുമ്പിലുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് സഹോദരൻ്റെ കൂടെ രാത്രി ഏകദേശം 9:30 സമയത്ത് അവിടുത്തെ മെഡിക്കൽ കോളേജിൽ അതിനകത്ത് ഒരിക്കൽ കൂടെ പ്രവേശിച്ചു. മുകളിലത്തെ നിലയിൽ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു, ഇവിടെയല്ല ആള് കിടക്കുന്നത്, 30 വയസ്സുള്ള സുധാകരൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചുകുഞ്ഞുണ്ട്. താഴെ പലയിടത്ത് അന്വേഷിച്ചു, പറഞ്ഞു ഏറ്റവും താഴത്തെ സർജിക്കൽ ഐസിയുലാണ് കിടക്കുന്നത്, സർജിക്കൽ ഐസിയു. ഞാനവിടെ ജസ്റ്റ് സഹോദരൻ്റെ കൂടെ ചെല്ലാമെന്ന് വിചാരിച്ച് സർജിക്കൽ ഐസിയു കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. വർഷങ്ങൾ പഴക്കമുള്ള ഇരുമ്പ് കട്ടിലുകളിൽ കുറെ മനുഷ്യർ ജീവിച്ചോ മരിച്ചോ എന്നറിയത്തില്ല കിടക്കുന്നു. എല്ലാവരുടെയും മൂക്കിൽ ഒരു സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 30 അല്ലെങ്കിൽ ഒരു 10-15 വർഷമെങ്കിലും പഴക്കമുള്ള ചുമന്ന കമ്പിളി എല്ലാവരും പുതപ്പിച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ അവിടെ നേഴ്സുമാരെ ഒന്നും കണ്ടില്ല. അനേക ആളുകളെ ഇങ്ങനെ അടുക്കി 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 ഇട്ടിരിക്കുക. രണ്ട് പെൺകുട്ടികൾ അതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ആയിരിക്കാം ഒരുപക്ഷെ. ദീപാവലിയുടെ ദിവസമായതുകൊണ്ട് എല്ലാവർക്കും അവധിയായിരുന്നു. ഒരു മോള് എന്തോ പഠിക്കുന്നുണ്ട്, അവളുടെ പുസ്തകം വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു കൊച്ച് 10, 21, 22 വയസ്സോ എല്ലാം കാണുമെന്ന് കരുതുന്നു. അവള് ഒരു സ്റ്റെതസ്കോപ്പ് ഇട്ട് അതിലെ എന്തൊക്കെയോ നടക്കുന്നു. അകത്തോട്ട് കയറി ചെന്നപ്പോൾ ഒരു വരാന്തയിൽ ഒരു ചെറുപ്പക്കാരനെ കിടത്തിയിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. ഏകദേശം തല ഒരു ഈ വലുപ്പമുണ്ട്. ബലൂൺ വെച്ച് വീർപ്പിച്ചതുപോലെ തല വീർത്തിരിക്കുന്നു. വായെല്ലാം രക്തം ഉണങ്ങിയിരിക്കുന്നു. അതും തുടച്ചിട്ട് പോലുമില്ല. അതിശയകരമായിരിക്കുന്ന കാര്യം, എന്തോ വെൽഡിംഗ് മെഷീൻ പോലൊരു മെഷീൻ ആ സൈഡിൽ ഇരിപ്പുണ്ട്. അവൻ്റെ കട്ടിലിൻ്റെ താഴെ രണ്ടു മൂന്ന് കൂട്ടുകാരുണ്ട്. അതിലൊരു പയ്യൻ ഒരു വയറ് വാട്ടിങ്ങനെ നിൽക്കുക, കാരണം അവനറിയത്തില്ല ഇത് എവിടെ കണക്ട് ചെയ്യേണ്ടതെന്ന്. ഇപ്പോഴുള്ളവരെ, ഇവിടെ നമുക്കറിയാം ഇവിടെ മറ്റു വഴികളൊന്നുമില്ല. അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, വൺ ഡേ, ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ ശേഷിച്ചിട്ടുള്ളൂ. ഹൃദയം തകർക്കുന്നൊരു കാഴ്ചയായിരുന്നു. കാരണം മെഡിക്കൽ സയൻസിനോ മറ്റ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ മെഡിക്കൽ സയൻസിന്റെ ഒന്നും സർജിക്കൽ ഐസിന്റെ അകത്തു പോലുമില്ല. നിങ്ങൾക്ക് ജലദോഷം വന്നപ്പോൾ കിട്ടിയ ട്രീറ്റ്മെന്റ് പോലും ആ മരണാസന്നായ മരണത്തോട് മല്ലടിക്കുന്ന ചെറുപ്പക്കാരന് കിട്ടാതിരിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഒരു മുഖത്തേക്ക് നോക്കുന്നത്. എന്റെ ഹൃദയം ക്ഷണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് നീ എന്നെ എന്റെ നിലവിളി കേൾക്കണമേ. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് മെസ്സേജ് കിട്ടി, നിങ്ങളും പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി വിളിച്ചു പറയട്ടെ. അവന് കർത്താവ് രണ്ടാമത് ജീവനെ കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം, ആശ്രയിക്കുന്നവനെ വിടുവിക്കുന്ന ഒരു ദൈവം, ആശ്രയിക്കുന്നവനെ കൈവിടാത്തൊരു ദൈവം. എത്ര പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളിലും ജീവിതത്തിന്റെ മുമ്പിൽ എത്ര ചോദ്യങ്ങൾ നാം മുമ്പിൽ നിൽക്കുമ്പോഴും തന്നിൽ ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്നവനായ ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയുള്ളവർ, ഇന്ന് എന്റെ ചിന്തയിൽ 4 രാജാക്കന്മാരുടെ പ്രാർത്ഥനകളെ കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകും എങ്കിലും അതിലേക്ക് കടന്നു വരികയാണ്. സാധാരണക്കാരല്ലവര്. തിരുവചനത്തിലുള്ള 4 രാജാക്കന്മാർ തങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ, യുദ്ധങ്ങളെ എങ്ങനെയാണ് ഫേസ് ചെയ്തതെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. അത് സാവധാനം വായിച്ച് ചിന്തിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോഴുള്ളവരെ, അതിന് മുമ്പ് ചോദിക്കട്ടെ, നാം ദൈവാശ്രയമുള്ളവരാണോ? നാം ദൈവാശ്രയമുള്ളവരാണോ? വേഗത്തിൽ പറയാം, നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രാർത്ഥനാ ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം നിങ്ങൾ ദൈവാശ്രയമുള്ള വ്യക്തിയാണ്. ഇല്ല. പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ അർത്ഥം ATM കാർഡുകാരിലോ ബാങ്ക് മാനേജർമാരിലോ ഏതെങ്കിലും ഭിക്ഷകന്മാരിലൊക്കെ ഡോക്ടർമാരിലും അതെ മറ്റു പല സോഴ്സസിലും മക്കളിലും ഒക്കെ ആശ്രയിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം നിന്നോട് സംസാരിപ്പാനുണ്ട്. നിന്റെ ആശ്രയം വായിച്ചാട്ടെ സദൃശ്യവാക്യങ്ങൾ 22 അധ്യായത്തിന്റെ 19 വാക്യം. സദൃശ്യവാക്യങ്ങൾ പ്രോവേബ്സ് ചാപ്റ്റർ 22 ആൻഡ് വേഴ്സ് 19. സദൃശ്യവാക്യങ്ങൾ 22 19 വാക്യം വായിക്കാം.
നിന്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന്,
നിന്റെ ആശ്രയം യഹോവയിലായിരിക്കേണ്ടതിന്
ഞാൻ ഇന്ന് നിന്നോട് നിന്നോട് തന്നെ ഉപദേശിച്ചു,
നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിന്റെ ആശ്രയം യഹോവയിൽ തന്നെയായിരിക്കേണ്ടതിന്. പ്രിയമുള്ള സങ്കീർത്തനങ്ങൾ 62:8 ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനങ്ങൾ 62 Psalm 62:8. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും വാക്യങ്ങൾ എടുത്ത് വായിക്കുക, നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ ദയയിൽ താഴ്ത്തുകയും ചെയ്യുക. 62:8.
ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ.
ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ.
നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ.
നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകും. പ്രിയമുള്ളവരെ, വാക്യം ശ്രദ്ധിച്ചോ. ജനമേ, തിരുജനത്തോട് പറയുക, എപ്പോഴാണ് അവനിൽ ആശ്രയിക്കേണ്ടത്? എപ്പോഴാണ് അവനിൽ ആശ്രയിക്കേണ്ടത്? എല്ലാ കാലത്തും. എല്ലാ കാലത്തും മീൻസ് കഷ്ടകാലത്തും സുഖകാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ഈ സഭയിൽ ആദ്യകാലങ്ങളിൽ വന്നവരെ ഒത്തിരി പ്രതികൂലങ്ങളോട് പോയ സൗരങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് നിങ്ങളെ കുറ്റപ്പെടുത്താൻ നിൽക്കുകയല്ല, പക്ഷെ അവരിവിടെ വരുമ്പോൾ പലപ്പോഴും പാട്ടുകൾ എഴുതിക്കൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ എഴുതിയ പല പാട്ടുകളും ഞങ്ങളുടെ ഡയറിയിലുണ്ട്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിയപ്പോൾ നമ്മുടെ ആശ്രയം മറ്റെന്തെങ്കിലും ഒക്കെ ആയതുകൊണ്ട് ഈ ലോസ്റ്റ് സോങ് നമുക്ക് ആ പാട്ടുകൾ നഷ്ടമായി. ബൈബിൾ പറയുന്നു, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. പ്രിയമുള്ളവരെ, രാജാക്കന്മാർ തങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഈ പ്രശ്നം പ്രതികൂലം എന്ന് പറയുമ്പോൾ നിങ്ങൾ രോഗം കഷ്ടതയും അല്ലെങ്കിൽ കടഭാരം എന്ന് മാത്രം ചിന്തിക്കരുത്. നമ്മൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ പ്രധാനമായിട്ടും കാണുന്ന യുദ്ധങ്ങളുള്ള ബന്ധത്തിലാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് യുദ്ധമൊന്നും ഇല്ലല്ലോ. നമുക്ക് യുദ്ധമുണ്ടോ? നമുക്ക് യുദ്ധമുണ്ടോ എന്ന് പറഞ്ഞു. നമുക്ക് യുദ്ധമുണ്ടോ? എല്ലാവരും ഇല്ലെന്നാ പറയുന്നത്. അന്ന് യുദ്ധം ഉള്ളവരോട് ഇരിപ്പുണ്ട്. അവരോട് ഞാൻ പറയുന്നു, നമുക്കൊരു യുദ്ധമുണ്ട്. അത് ആരോടാണെന്നറിയാമോ? ആരോടല്ല, ജഡവ്യക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ആരോടുവാ? ഒന്നുറക്കെ പറഞ്ഞ, ആരോടാ? കഴിഞ്ഞ ദിവസം ഒരു ബുക്കിനകത്ത് ഇങ്ങനെ അദ്ദേഹം എഴുതിയിരിക്കുക, ആത്മീക പോരാട്ടത്തിൽ എഴുതിയിരിക്കുക, ഈ സാത്താനെന്ന് പറഞ്ഞ ആള് എവിടെങ്കിലും ജോലിക്ക് പോയിക്കൊണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ ദൈവമക്കളോട് ഇതും ചെയ്യുന്ന ഒരാളല്ല. 24 മണിക്കൂറും ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ ഹൃദയത്തിന്റെ ഏകാഗ്രതയെ കളയാൻ രാവും പകലും ഡ്യൂട്ടി ചെയ്യുന്നവനാണ് ശത്രുവായ പിശാച്. നമ്മൾ വിചാരിക്കുന്നത് ബ്രദറെ ഫ്രീ ടൈം ഉള്ളപ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഫ്രീ ടൈം ഉള്ളപ്പോഴാ പിന്നെ ഫ്രീ ടൈം ഉള്ളപ്പോ പിന്നെ എന്താ ചെയ്യേണ്ടത്? പക്ഷെ പിശാജ് അങ്ങനെയല്ല. അവൻ ഫ്രീ ടൈമിലല്ല, നൂറ്റാണ്ടുകളായി ഇനിയും ഞാൻ അവനെ ഉയർത്താൻ വേണ്ടി നിൽക്കുമല്ല. ആദത്തോടും ഹവയോടും പോരടിച്ച പിശാജ് പോട്ടെ. പുത്രനായ ക്രിസ്തു താഴെ ഇറങ്ങി വന്നപ്പം അവന്റെ നേരെ യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി വന്ന തോറ്റു കേട്ടോ. ഇറങ്ങി വന്ന പിശാജ് കർത്താവ് അവന്റെ തല തകർത്തു. അതിനായി സ്തോത്രം. എങ്കിലും പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു പോരാട്ടമുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. യോനെ പോലെ കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ ഉണർത്താനായിട്ട് ഏലിയുടെ പ്രസംഗത്തിന് കഴിയത്തില്ല, നിന്നെ ഉണർത്താനായിട്ട് ദൈവശബ്ദത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, ഇവിടെ ഇരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ദൈവജനമേ, ഈ പിശാച് സർവ സൈന്യവുമായി നിനക്ക് നിന്റെ കുടുംബത്തിനും സഭയ്ക്കുമെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നിലവിളിയോടെ ഉണർന്നെഴുന്നേറ്റുകൊണ്ട് പറയാം, കർത്താവ് എന്റെ ഉറക്കത്തിൽ നിന്ന് നീ എന്നെ എഴുന്നേൽപ്പിക്കണമേ, കാരണം എനിക്കൊരു യുദ്ധമുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും. അത് നമ്മൾ പലപ്പോഴും കാണുന്ന എന്നാ, നമ്മൾ ഈ സാഹചര്യങ്ങളാണ് കാണുന്നത്. അയലോക്കംകാരൻ അവനാ യുദ്ധം ചെയ്തുകൊണ്ട്, നമ്മൾ അവനെതിരെ യുദ്ധം ചെയ്യുക. അല്ലെങ്കിൽ സുവിശേഷ വിരോധികൾ, അല്ലെങ്കിൽ ഓഫീസിൽ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ബോസ്, അല്ലെങ്കിൽ പല ആളുകളാണ് നമ്മൾ ആളുകളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, ഞാനും നിങ്ങളും നമ്മുടെ ശത്രുവായ പിശാചിനെ കാണുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓർപ്പിക്കുന്നു, നാളുകളായി നീ ഉറയിലിട്ടിരിക്കുന്ന വാളുണ്ടല്ലോ, ആ വാള് നീ കരങ്ങളെടുക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ സർവായുധവർഗം ധരിച്ച് ശത്രുവായ പിശാചിനെതിരെ നീ യുദ്ധം ചെയ്യുവാനായിട്ട് ദൈവം നിന്നെ വിളിച്ചതാ. അത് ദൈവ വേലക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ദൈവം തന്നെ വിളിച്ചത് പിശാചിനും അവന്റെ സൈന്യങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്യുവാൻ മാത്രമല്ല, അവന്റെ അടിമത്തത്തിൽ കിടക്കുന്ന അനേകരെ വിടുവിച്ചുകൊണ്ട് വരുവാൻ ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യുദ്ധത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്, ഉണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് രണ്ട് ദിനവൃത്താന്തം 20-ാം അധ്യായത്തിലേക്ക് വരാം. വളരെ സാവധാനം കടന്നു പോകാം. എങ്ങനെയാണ് അവര്, ഈ രാജാക്കന്മാര്, സാധാരണക്കാരല്ല അവര്, രാജാക്കന്മാർ, കിങ്സ്, ശക്തിയില്ലാത്തവരല്ല, പണമില്ലാത്തവരല്ല, കഴിവില്ലാത്തവരല്ല, സൈന്യങ്ങളില്ലാത്തവരല്ല. 2 Chronicles സ്വൽപേഗത്ത് കാണാം. 2 Chronicles chapter 20 verses അത് ഞാനിവിടെ നിന്ന് എടുത്തോട്ടെ. രണ്ട് ദിനവൃത്താന്തം. നിങ്ങൾക്ക് ഈ സംഭവം അറിയാവുന്ന എനിക്ക് കരുതുകയാണ്. യഹോശഫാത്ത് വന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. നിങ്ങൾ വാക്യം എടുക്കുക, പറയുന്ന ഭാഗങ്ങൾ മാത്രം ബൈബിളിൽ നോക്കി വായിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ വായിക്കാത്തൊരു ആ സാഹചര്യം വായിച്ച് മനസ്സിലാക്കാൻ പോയാൽ നമുക്ക് ദൈവവചനം കേൾക്കാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, മോവാബ്യരും അമോന്യരും മെയൂന്യരിൽ ചിലരും യഹോശഫാത്ത് വന്നൊരു കിങ് ഉണ്ടായിരുന്നു. ഇത്ര ഓർത്താ മതി. ഇവനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് കടന്നു വന്നു. അവര് ഭയങ്കര ശക്തന്മാരായിരുന്നു. ശത്രുക്കൾ 3 ടീമാണ് വന്നത്. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, യഹോശഫാത്ത് രാജാവായിരുന്നു, അവന് സൈന്യമില്ലായിരുന്നോ? ഉണ്ടോ ഒന്ന് പറഞ്ഞേ. സൈന്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ശക്തിയും ബലവും ഒക്കെ ഉണ്ടെന്നേ ഉള്ള രാജാക്കന്മാരെ. നിങ്ങൾ വിചാരിക്കരുത് അവര് ചുമ്മാ കിങ് എന്ന് പറഞ്ഞാൽ കിങ് തന്നെ, കിങ് എന്ന് പറഞ്ഞാൽ കിങ് തന്നെ. കഴിഞ്ഞ ദിവസം ഈ ഒരു സവറിന്റെ കൂടെ പോയപ്പോ മൈസൂർ കൊട്ടാരത്തിനകത്ത് കയറിയപ്പം വലിയ വലിയ അതിഭയങ്കര കിങ് ഒന്നും അല്ലായിരുന്നു. എങ്കിലും ഞാൻ ആലോചിച്ച ദൈവമേ, രാജാക്കന്മാര് ഇരുന്ന സിംഹാസനം, അവിടെ ഇപ്പോഴും തോക്ക് പിടിച്ച ആള് നിൽക്കുക, കാരണം സ്വർണ സിംഹാസനത്തെ ഇരുന്നോണ്ടിരുന്നു. അവർക്കൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. എന്നാൽ ഈ രാജാവിനെതിരെ യുദ്ധം വന്നപ്പോൾ രാജാവ് എന്നാ ചെയ്തെന്നറിയാമോ? അവൻ യഹോശഫാത്ത് ഭയപ്പെട്ട് 3-ാം വാക്യം യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു, യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിന്റെ 4-ാം വാക്യം വായിച്ചേ.
യഹോവയോട് സഹായം ചോദിക്കാൻ
ശ്രദ്ധിക്കണേ. ആരോടാ? ആരോടാ? യഹോവയോട്. പുതിയ നിയമത്തിൽ കൃപായോഗത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന നാം ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ടെലഫോണിനടുത്തേക്ക് ഓടുന്ന നമ്മൾ ശ്രദ്ധിക്കുക, യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ചുകൂടി. ശ്രദ്ധിച്ചണേ, സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. ആരെ അന്വേഷിപ്പാന്? യഹോവയെ അന്വേഷിപ്പാൻ വന്നു. എന്നിട്ട് സമയക്കുറവുണ്ട്, താഴോട്ട് പോകുന്ന അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവർ പ്രാർത്ഥിക്കുക, സഭാപതി നിന്നുകൊണ്ട് രാജാവ് പ്രാർത്ഥിക്കുന്ന കേട്ടോ, രാജാവ് പ്രാർത്ഥിക്കുന്നേ.
ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ,
ആ
നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ.
ശ്രദ്ധിച്ചു പോണേ, രാജാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങുക കേട്ടോ. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചേ, യഹൂദജനം ഒക്കെ നിൽക്കുക, രാജാവ് പ്രാർത്ഥിക്കുക. ആരാ പ്രാർത്ഥിക്കുന്നേ? രാജാവ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ ആരാ? നീ ആരാ? സ്വർഗസ്ഥനായ ദൈവമല്ലോ. നിങ്ങൾ ആലോചിക്കണം, ഈ സിറ്റുവേഷൻ വരുമ്പോ ശത്രു മുഴുവൻ വളഞ്ഞിരിക്കുക അവിടെ. ഒന്നും രണ്ടുമല്ല, 1000 വരുന്ന ശത്രു സൈന്യങ്ങൾ, 1000000 വരുന്ന ശത്രു സൈന്യങ്ങൾ പാളയത്തെ വളഞ്ഞിരിക്കുമ്പോൾ പുള്ളി പ്രാർത്ഥിക്കുന്ന കണ്ടോ, രാജാവാ, നീ ആരാ? സ്വർഗസ്ഥനായ. അടുത്ത വചനം,
നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ.
ഇതെന്തോ, ഇത് എന്താ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ? ഹല്ലേലൂയ. സാവധാനം കടന്നുപോയാ, നമുക്ക് ധൃതിയില്ല. കർത്താവിനോട് പറയാ, കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, നീ സ്വർഗത്തിലായിരിക്കുന്നേ, പിന്നെ ഒരു കാര്യം കൂടെ, നീ സകല രാജ്യങ്ങളെയും, ആരുടെ രാജ്യങ്ങളെ? വിശ്വാസികളുടെ രാജ്യങ്ങളെ, ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നവൻ നീയാണ്. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, നീ സകല ജാതികളെയും ഭരിക്കുന്നുവല്ലോ കർത്താവേ. ആരാ? അടുത്ത വചനം, അടുത്ത വചനം,
ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ.
ശ്രദ്ധിക്കണേ, രാജാവ് രാജാവിന്റെ പ്രാർത്ഥന കേട്ടോ, നമ്മുടെ പ്രാർത്ഥനയോടൊന്ന് കമ്പയർ ചെയ്തോണേ, ഡൗൺ ആകാൻ വേണ്ടിയല്ല കേട്ടോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥായ പിതാവിന്റെ പ്രാർത്ഥന പുള്ളിക്ക് അറിയത്തില്ല കേട്ടോ. നീയാണ് സകല രാജ്യങ്ങളെയും ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നത്. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചേ, അവരുടെ ജീവിതത്തിലെ ഒരു ക്രൈസിസ് അവരെങ്ങനെ ഫേസ് ചെയ്തെന്ന് ഞാൻ പറയുന്നു. നമ്മുടെ ജീവിതത്തിലെ ക്രൈസിസ് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ് ചെയ്തെന്ന് ചിന്തിച്ച് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. നീ സകല ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, പിന്നെ ഒരു മനുഷ്യന് പോലും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും ആർക്കുണ്ട്? ശത്രുരാജ്യത്തിനുണ്ടോ? ഉണ്ടോ? ആർക്കുണ്ട്? നിനക്കുണ്ടല്ലോ കർത്താവേ. രാജാവ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ചിന്തിച്ചാൽ മതി, രാജാവിന്റെ കിരീടം ഒന്നും വെച്ച് കാണത്തില്ല. രാജാവിന്റെ ഫുൾ സെറ്റപ്പിലാണ് രാജാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ രാജാവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുക, എന്തുമാണ് ഈ പ്രാർത്ഥിക്കുന്നേ? ടെറിബിൾ സിറ്റുവേഷൻ. നിങ്ങൾ വായിച്ചവർക്കറിയാം, സിറ്റുവേഷൻ ഈസ് ടെറിബിൾ. പക്ഷെ പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ രാജാക്കന്മാർ പുതിയ നിയമത്തിലെ വിശ്വാസികളെക്കാൾ എത്രയോ ഉന്നതനാണ്. അവന്റെ വാക്കുകളുടെ പ്രാർത്ഥന കേട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. 10-20 വർഷം തെറ്റിദ്ധരിക്കരുത്. വിശ്വാസത്തിൽ പോയവന്റെ പ്രാർത്ഥന കേട്ടാൽ നമുക്ക് ഉറക്കം വരിക. കഴിഞ്ഞ ദിവസം ഒരു വില്ലേജിൽ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഞാൻ ഓർത്തു ദൈവമേ നോട്ട് എടുത്തിട്ട് എഴുതിയാലോ എന്ന് ആലോചിച്ചു. കാരണം ദൈവത്തോട് പറയുന്ന വാക്യങ്ങൾ അത്ര അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എന്റെ മനസ്സിലുണ്ട്. യേശുവേ, അങ്ങയുടെ നാമം പ്രകാശം കൊടുക്കുന്ന നാമമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെങ്ങനെ അവൻ മനസ്സിലായി? യേശുവിന്റെ നാമം പ്രകാശം കൊടുക്കുന്ന നാമമാണെന്ന്. അത് ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല, ദൈവം വെളിപ്പാട് കൊടുത്തതാ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ദൈവപരിജ്ഞാനത്തിൽ വളരണമെന്നില്ല. നീ സ്വർഗസ്ഥനായ പിതാവല്ലോ. നീ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നു. സകല ജാതികളുടെ മുകളിൽ ഭരിക്കുന്നവൻ നീയാണ്. ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഹല്ലേലൂയ. ഇനി അതിന്റെ താഴോട്ട് വായിച്ചാട്ടെ.
ഞങ്ങളുടെ ദൈവമേ,
നീ, ഇത് പഴയ സ്റ്റോറിയാ. ഞങ്ങളുടെ ദൈവമേ, അബ്രഹാമിനെ വിളിച്ചപ്പോ നീ മറ്റു ജാതികളൊക്കെ നീക്കിക്കളഞ്ഞ് അവർക്ക് നീ കൊടുത്തല്ലോ. എന്നിട്ട് അതിന്റെ 12-ാം വാക്യം,
ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ.
ഒരു നിമിഷം സുനീഷ, ഫസ്റ്റ് പ്രാർത്ഥന എന്താണെന്നറിയോ? യഹോശാഫാത്തിന്റെ പ്രാർത്ഥനയുടെ ഫസ്റ്റ് സെഷൻ ഇതാണ്. സ്വർഗസ്ഥനായ ദൈവം, അവന്റെ ശക്തി, അവന്റെ മഹത്വം, അവന്റെ പരാക്രമം, അവന്റെ ഗ്ലോറി. എന്നിട്ട് വിഷയത്തിലേക്ക് വരിക, കേട്ടോ, ശ്രദ്ധിച്ച പ്രാർത്ഥനയുടെ മോഡൽ കണ്ടോ? ഓക്കെ, അടുത്ത വിഷയത്തിലേക്ക് വരിക. എന്താ അവൻ പറയാൻ പോകുന്നത്? വായിച്ചേ.
ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കില്ലയോ?
കർത്താവേ, നീ അവരെ ന്യായം വിധിക്കില്ലയോ? നിന്റെ ജനത്തിനെതിരെ വരുന്ന അവരെ നീ ന്യായം വിധിക്കില്ലയോ? അടുത്തത്,
ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല.
പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചേ, ദൈവസന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും വളരെ വിലയുണ്ട് കേട്ടോ. കർത്താവ് ഒരുത്തരോട് പറഞ്ഞില്ലേ, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളു. നീ ഇപ്പൊ പറഞ്ഞില്ലേ ഈ വാക്ക്? ആ വാക്ക് നിമിത്തം നീ പോയിക്കൊള്ളുക, നിന്റെ മകന് സൗഖ്യം വന്നെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർക്കാൻ ഞങ്ങൾക്ക് എന്തില്ല ഒന്ന് പറഞ്ഞു. എന്തില്ല പറയുമോ? നമ്മൾ ചുമ്മാ പറയല്ലേ, ഹൃദയത്തിൽ നിന്ന് പറയാം. രാജാവ് പറയേ, യഹൂദരെല്ലാം നിപ്പുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ശക്തിയില്ല കർത്താവേ. ഉണ്ട് അല്ലെ, നമ്മൾ പറഞ്ഞ ഒരു ചെറിയ കൈ നോക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ശക്തിയില്ല കർത്താവേ. പ്രവർത്തി നോക്കണം. അടുത്താട്ട് വായിച്ചേ.
എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നത്?
ബ്യൂട്ടിഫുൾ. എന്ത് ചെയ്യേണ്ടുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ, എന്ത് ചെയ്യേണ്ടുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അടുത്തത്,
എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക്
തിരിഞ്ഞിരിക്കുന്നു. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക്. അതാണ് സങ്കീർത്തനക്കാരൻ പാടിയത്. എന്താണ് പാടിയത്? ഞാൻ എന്റെ കണ്ണുകൾ എവിടെട്ടോ ഉയർത്തുന്നത്? പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരും? ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നീ ഡള്ളായിരിക്കാം, കാരണം പിശാചല്ല, ദൈവമല്ല, നിന്റെ ദൈവാശ്രയത്തിന്റെ കുറവാണെന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചെന്ന് വിളിച്ചു പറയുന്നു. ബൈബിൾ പറയുന്നു, ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. കാരണം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. തട്ടു വായിച്ചാട്ടെ, തട്ടു വായിച്ചേ.
യഹൂദ്യരൊക്കെയും
അങ്ങനെ. അടുത്ത വാക്യം വളരെ ഇമ്പോർട്ടന്റ്, ഞാനത് എന്റെ ബൈബിളിൽ വരച്ചിട്ടുണ്ട്. അങ്ങനെ യഹൂദരൊക്കെ, സത്യം എല്ലാവരും കേട്ടോണേ, എല്ലാവരും കേൾക്കണേ. അങ്ങനെ യഹൂദരൊക്കെയും
അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു.
ഒരു നിമിഷം, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടോ? ചർച്ചിൽ നിന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. ചർച്ചിൽ ഇപ്പം 11 മണിക്ക് എല്ലാവരും എഴുന്നേറ്റ്, അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു പ്രതിസന്ധി, വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു പക്ഷേ എന്തുമായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങളുടെ മക്കളുടെ രക്ഷയോ അല്ലെങ്കിൽ മാനസാന്തരമോ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, എനിക്കറിയില്ല. അങ്ങനെ യഹൂദ്യർ ഒക്കെയും ഓൾ ജൂഡ സ്റ്റുഡ് ബിഫോർ ദ ലോർഡ് വിത്ത് ദർ ലിറ്റിൽ വൺസ്, കണ്ടോ, വിത്ത് ദർ ലിറ്റിൽ വൺസ്, ദർ വൈവ്സ് ആൻഡ് ദിയർ ചിൽഡ്രൻ. മറക്കല്ലേ, പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞവർ ഓർത്തൊന്ന് കുറിച്ചിട്ടോണേ. പഴയ നിയമത്തിൽ കർത്താവിന്റെ ക്രൂശുമരണമൊക്കെ കാണുന്നതിന് മുമ്പ് ജഹോഷാഫാത്തിന്റെ രാജ്യത്തെ സകല യഹൂദ്യരും അവന്റെ കുഞ്ഞുങ്ങളോടും അവന്റെ ഭാര്യമാരോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു. അടുത്ത വചനം,
അപ്പോൾ സഭാമധ്യ വെച്ച്,
ഞാൻ സംഭവം നടക്കാം, ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഭാമധ്യമേൽ ഒരുത്തന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് അവൻ എന്താ പറയുന്നതെന്ന് അറിയോ? ഇനി ഉത്തര പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുവാ കേട്ടോ, പ്രാർത്ഥനയ്ക്ക് അന്നേരം ഉത്തരവുണ്ട്. 15 വാക്യം വായിച്ചാട്ടെ, ആഹാസിന്റെ മേൽ ഒരുവിന്റെ മേൽ അവൻ ഉത്തരം
പറയുന്നതെന്നാൽ, യഹൂദന്മാരൊക്കെയും യെരുശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും ആയുള്ളവർ കേട്ടുകൊള്ളു, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു.
യഹോവയുടെ അരുളപ്പാട് കേട്ടോണം കേട്ടോ. അടുത്തവര് പറയുക, പഴയ നിയമം കേട്ടോ,
ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്.
പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞേ? ഈ എണ്ണിക്കൂടാനാവാത്ത കടലിലെ മണൽത്തരി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഉള്ള ഈ സൈന്യത്തെ കണ്ട് നീ ഭയപ്പെടരുത്. അടുത്ത വാക്യം ഭയങ്കരമായിട്ട് കുറിച്ചു വെച്ചോണേ, യുദ്ധം നിന്റേതല്ല, യുദ്ധം യഹോവയുടേതാ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് പ്രിയങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധം? നമുക്ക് യുദ്ധമില്ലെന്നല്ല, നമുക്ക് പോരാട്ടം ഉണ്ട്, പക്ഷേ നമ്മുടെ യുദ്ധം ആരോടാണെന്നറിയാമോ? ആരോടാ? അല്ല, നമുക്ക് യുദ്ധം ആരുടേതാ? നമ്മുടെയാണോ? ആരുടേതാ? അതിന് ഇനി ഞാൻ വേഗത്തിൽ കടന്നു പോകട്ടോ. ഇതിന്റെ പരിഹാരം വന്ന് നിങ്ങളെ സഹായിക്കാൻ സമയം ഞാൻ പറയാം. ഇപ്പൊ കർത്താവ് പറഞ്ഞതെന്നറിയോ? യുദ്ധം നിങ്ങളുടേതല്ല, യഹോവയ്ക്കുള്ളതാ. നീ എല്ലാരും വായിക്കാത്തൊരു ശ്രദ്ധിച്ച പരിഹാരം വന്ന് എന്നറിയോ? കൊഹാത്തിർ എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. നിങ്ങൾ ബൈബിളിൽ എവിടെ നോക്കിയാലും യുദ്ധം വരുമ്പം 12 ഗോത്രമുണ്ട്. വായിച്ചിട്ടുണ്ട്, ആര് പുറപ്പെടാനാ പറയുന്നു? യുദ്ധം എപ്പം വന്നാലും ഇവർ ദൈവത്തോട് ചോദിച്ചിട്ടേ പോകുള്ളൂ, ആര് പുറപ്പെടണം? എന്തോ എന്തോ അവര് യഹൂദ പുറപ്പെടണം. എന്താ അങ്ങനെ പറഞ്ഞു? യഹൂദ വലിയ വലിയ ശക്തി മസിൽ പോറൊന്നും ഇല്ലാത്തനാ, വലിയ വലിയ ടീം അവിടെ നിപ്പുണ്ട്. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്ന്. സ്തുതിയുടെ ഗോത്രമായ യഹൂദ ഗോത്രം. യുദ്ധം വന്നാൽ എപ്പോഴും പുറപ്പെടേണ്ടത് സ്തുതിക്കുന്നവന്റെ ഗ്രൂപ്പാ. ഇവിടുന്ന് ഒരു വിഷയം വന്നാൽ, എന്തുമായിക്കോട്ടെ വരുമ്പോൾ, ഇവിടുന്ന് ആര് പോകണമെന്ന് ഞാൻ പറയാം, സ്തുതിക്കുന്നവരുടെ ഗ്രൂപ്പ് പുറപ്പെടണം. അവൻ ജയിച്ചു മടങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അവര് വന്ന് സൈന്യങ്ങളുടെ യഹോവ വലിയവൻ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയ ചേട്ടൻ എന്നറിയോ? യഹോവ പതിയിരിപ്പുകാരെ വരുത്തി, അവന്മാര് മുഴുവൻ തോറ്റുപോയി. ഇവർക്ക് വലിയ പഴയ നിയമ വലിയ കൊള്ള കണ്ടുകിട്ടി. സന്തോഷത്തോടെ ഇവരും മടങ്ങിപ്പോകുന്ന 29 വാക്യം ഒന്ന് വായിച്ചോ. 29 വാക്യം, 29. കൊഹാത്യരും കോരഹരും ലേവർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റ് ശ്രദ്ധിച്ച് എല്ലാം വിട്ടു പോയി. അവരെന്താ സ്തുതിച്ചെന്നറിയാമോ? സൈന്യങ്ങളുടെ യഹോവ നല്ലവൻ, അവന്റെ ദയ. ഇതാണോ പരിഹാരം? നമ്മളേക്ക് ഇങ്ങനെയാണോ കർത്താവ് നീ ഉത്തരം വരലെന്നേ? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വഴികൾ നമുക്ക് അഗോചരമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളല്ല. പ്രിയ സൗരങ്ങളെ, കുറിച്ചിട്ട് കൊള്ളുക, നീ ഇപ്പോൾ ആലോചിക്കുന്ന വഴിയല്ല ദൈവത്തിന്റെ വഴി. ആ വഴിയെക്കാട്ടിലും ആകാശം ഭൂമിക്കുമെതി ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ ചിന്തകളും ഉയർന്നിരിക്കുന്നു. ബൈബിൾ പറയുന്നു, ദ കൗൺസിൽ ഓഫ് ദ ലോർഡ് സ്റ്റാൻഡ്സ് ഫോർ എവർ ആൻഡ് ദ പ്ലാൻസ് ഓഫ് ഹിസ് ഹാർട്ട് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. പ്രിയമുള്ളവരെ, യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു. യഹോവ സ്വർഗത്തിൽ നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. എന്നാൽ യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശക്കുടെ മേലും ഇരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് എന്നിന്റെ 29-29 വാക്യത്തിൽ എന്റെ പരിസമാപ്തിയിലേക്ക് വരുന്നുണ്ട്. 29 വാക്യം,
യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിലുമേലും വന്നു. ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയത് കൊണ്ട് യഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു.
ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഓട്ടവും രാവും പകലും ഇങ്ങനെ പിരിപിരിന്ന് ഓടുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രിയ ദൈവവേദലേ, യഹോവ നിനക്കൊരു വിശ്രമം നൽകിയ വിശ്രമമാണ്. നിങ്ങൾ നോക്കിയേ, ഈ പല രാജാക്കന്മാരും ദൈവസന്നിധി സ്വസ്ഥമായിട്ടൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, ദൈവം ശത്രുക്കളെയൊക്കെ കൺട്രോൾ ചെയ്യും. പിന്നെ അവരുടെ രാജ്യം സ്വസ്ഥമായിരുന്നു. ഇവന്റെ കഴിവുകൊണ്ടൊന്നും അല്ലെന്ന്, ഇവന്റെ ഒന്നും കൊണ്ടും അല്ല. പക്ഷെ ഇവര് നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവരുടെ ദൈവാശ്രയം ശ്രദ്ധിച്ചു നോക്കിയേ. ഇനി യഹോശാഫാത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം എന്നാണെന്നറിയോ? ഇവന് ഇവിടുന്ന് പഠിച്ചത്, നമ്മൾ വിചാരിക്കുന്ന യഹോശാഫാത്ത് ഇങ്ങനെ അങ്ങ് അവന്റെ അപ്പൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവന്റെ അപ്പന്റെ പേരന് ആസ. അപ്പൊ നമ്മൾ വിചാരിക്കുക, യഹോശാഫാത്ത് നീ ഇത് എവിടുന്ന പഠിച്ചേ? ഒരു 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 പോരാട്ടം വരുമ്പോ, ഒരു ഇഷ്യൂ വരുമ്പം മുഴങ്കാൽ മടക്കി ഭാര്യ മക്കളും എല്ലാവരുടെ കൂടി ദൈവസന്നിധി നിന്ന് ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? അവൻ പറഞ്ഞു ചർച്ചിൽ പഠിപ്പിച്ചോ? ഇല്ലില്ല, എന്റെ ഡാഡി മമ്മി അങ്ങനെ ചെയ്യുന്നത് കണ്ടു. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ആസാടെ ജീവിതത്തിൽ വലിയ സൈന്യങ്ങൾ വന്നു. വലിയ സൈന്യങ്ങൾ വന്നപ്പോൾ ഇവന്റെ അപ്പം പ്രാർത്ഥിക്കുന്നവൻ കേട്ട് കാണും. പുറകോട്ട് മറിച്ചാട്ടെ, അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. ഇവന്റെ അപ്പൻ 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം,
ആസയ്ക്ക് വൻപരിചയും
ആ
കുന്തവും എടുത്തവരായി 300,000 യഹൂദിയരും.
ആ ഇതിനറിയാം, കണക്കൊന്നും പറയുന്നില്ല. 5 ലക്ഷത്തോളം ആർമി ഉണ്ട് അവന്, 3 ലാക്സ് ഉണ്ട്. അടുത്ത പാർട്ടി സാറാ വരുന്നേ.
അനന്തരം കൂശനായ സേരഹ്,
അടുത്ത പാർട്ടി. ഇവൻ യഹോശാഫാത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. കൂശനായ സേരഹ്, അടുത്തത്
10 ലക്ഷം ആളും
ആണ്ട്. കഴിഞ്ഞ സ്ഥലം എല്ലാവരും സൗരങ്ങൾ സംസാരിച്ചു, 10 ലക്ഷം ആളുകളുമായിട്ട് വരിക. അപ്പൊ നമ്മൾ എന്നെ നമ്മളിപ്പോ ചിന്തിക്കുന്നുണ്ട്, എന്നാ ചെയ്യണ്ടേ? നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു വിഷയം വരും, എന്തു ആയിക്കോട്ടെ സൗരങ്ങളെ, ആത്മീകമോ ഭൗതികമോ ശാരീരികമോ എന്തു ആയിക്കോട്ടെ, നമ്മൾ പെട്ടെന്ന് ചിന്ത എന്നാണെന്നറിയോ, ഈ ഒരു വിഷയത്തിൽ എന്താ ചെയ്യണ്ടേ? ഒരു നമ്മള് ഭാര്യയും പിള്ളേരും ഒക്കെ കൂടിയ സൊല്യൂഷൻ കണ്ടെത്തും. എന്നിട്ട് നമുക്ക് അവസാനം എന്നറിയോ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തുവാ, ഇപ്പം ഡിസൈഡ് ചെയ്ത ഈ കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സൗരന്മാർക്കൊരു മെസ്സേജ് അയക്കും, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമുക്കിത് ദൈവികതമാണെന്ന് അറിയത്തില്ല, നമ്മളും പ്രാർത്ഥിക്കുക. കർത്താവേ, അവരിങ്ങനൊക്കെ ഡിസൈഡ് ചെയ്തു, നീ നിന്റെ സാന്നിധ്യം കരുണ തോന്നി കൂടെ ഇരിക്കണമേ. കരുണയുള്ളത് കൊണ്ട് ദൈവം ചിലതെല്ലാം പൊളിച്ചു കളഞ്ഞു, അതിനായും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ ആലോചന ശാശ്വതമായി നിൽക്കും, മനുഷ്യന്റെ ആലോചനകൾ തകർന്നു പോകും. ഇവിടെ സേരഹ് അടുത്ത പാർട്ടി വന്നിരിക്കുക, 10 ലക്ഷം. വേണ കാൽക്കുലേറ്റർ എടുത്ത് കമ്പ്യൂട്ടറൊക്കെ എടുത്ത് 3-4 ആളുകളൊക്കെ ഇട്ട്, ഇതെങ്ങനെ നമ്മൾ സ്ട്രാറ്റജി ഒന്നുമല്ല. അവൻ എന്താ ചെയ്തെന്നറിയാമോ, യഹോശാഫാത്ത് കണ്ടു കാണും കേട്ടോ. അപ്പൊ അവന്റെ അപ്പം പ്രാർത്ഥിച്ച എന്റെ 17-ാം വാക്യം വായിച്ചോട്ടെ, സോറി അതിന്റെ 11-ാം വാക്യം വായിച്ചേ.
ആസ തന്റെ ദൈവമായി യഹോവയെ വിളിച്ചപേക്ഷിച്ചു.
നിങ്ങളെ വേർഡ്സും ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനിതൊക്കെ പറയുന്നേ. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിക്കുക. സുനിഷ എന്താ പ്രാർത്ഥിച്ചെന്ന് വായിച്ചേ.
യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല.
ഹല്ലേലൂയ, ബ്യൂട്ടിഫുൾ പ്രയർ. എന്തിനാ ഇതൊക്കെ വചനത്തെ കുറിച്ച് വെച്ചിരുന്നത്? യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ യുദ്ധമുണ്ടായാൽ. ഒന്ന് വായിച്ചേ, എന്താ പറഞ്ഞേ? നിങ്ങൾ എല്ലാരും പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ? സഹായിപ്പാൻ നീ അല്ലാതെ വേറെ ആരും ഇല്ലേ? വേറെ വേണേ, ശത്രുരാജാക്കന്മാരുടെ സഖ്യതൊക്കെ കൂടെ, അത് പിന്നീട് അവർക്ക് പറ്റുന്നുണ്ട്. അവരുടെ ആ ഒരു, നിങ്ങൾ ആ രാജാവാന്ന് ചിന്തിച്ചോണം കേട്ടോ. നിങ്ങൾ ആ അവരുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കി. ആസ പോയി ഞാൻ വിചാരിക്കുക, ദൈവസേന മുട്ടുകുത്തി പറയാ, യഹോവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യം ഉണ്ടായാൽ സഹായിപ്പാൻ നീയല്ല. നിങ്ങൾ ആ ട്യൂണിൽ വായിക്കണം, നീയല്ലാതെ ആരുമില്ല കർത്താവേ. രാജാവ് പറയാ, അടുത്ത വചനം,
ഞങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കും.
ഞങ്ങളുടെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ. ലോർഡ് പ്ലീസ് ഹെൽപ്പ് അസ് ലോർഡ്. അടുത്തത്,
നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു.
വെരി ഇമ്പോർട്ടന്റ്, കുറിച്ചിട്ട് കൊള്ളുക. എന്താണ് ഇംഗ്ലീഷ് എന്താണ്? ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു കർത്താവേ. ഞങ്ങൾ നിന്ന് യുദ്ധങ്ങളിൽ കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. എനിക്കും ദൈവം ആ വെളിച്ചം തന്നുകൊണ്ടിരിക്കുന്നു. ആസ പറയുകയാണ്, ബലവാനും ബലഹീനം തമ്മിൽ യുദ്ധം ഉണ്ടായാൽ കർത്താവേ നീയല്ലാതെ വേറെ ആരുമില്ല, ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. അടുത്ത വചനം,
നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യം നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു.
യഹോവയുടെ എന്നാ പറഞ്ഞേ, കർത്താവേ നീ ഞങ്ങളുടെ, ദൈവം, മനുഷ്യൻ ഞങ്ങളുടെ നേരെ എന്ത് ചെയ്യരുത്, പ്രബലനാകരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ്ട് കർത്താവ് അപ്പുറം വേറെ കാര്യങ്ങൾ ചെയ്തു. കർത്താവ് വേറെ കാര്യങ്ങൾ ചെയ്തു. അവരെ പഴയ നിയമമാണ്, അവരെ തോപ്പിച്ചു. അപ്പം ഒരു പ്രവാചകം, ഒരു ഒരാളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് 2-ാം വാക്യത്തിൽ ആസയോട് വന്നൊരു കാര്യം പറയുന്നുണ്ട്. എല്ലാവരും കുറിച്ച് വെച്ചാൽ ആസയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വായിച്ചേ, വായിച്ചേ.
അവൻ ആസയെ,
യുദ്ധം ജയിച്ചതിന് ശേഷം ആസയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ?
അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞാൽ, ആസയും എല്ലാ യഹൂദിയരും ബെന്യാമീനരും ആയുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പി.
എല്ലാരോടും പറയും, എല്ലാരും കേട്ടോണം കേട്ടോ, ദൈവത്തിന്റെ ആലോചന എല്ലാരും കേട്ടോണം കേട്ടോ. അടുത്ത വായിച്ചേ,
നിങ്ങൾ യഹോവയുടെ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും.
കുറിച്ചു വെച്ചോ, നിങ്ങൾ യഹോവയുടെ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അടുത്തത്,
അവനെ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും.
അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. അടുത്തത്,
ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും.
അവസാനത്തെ വാക്യം വരയ്ക്കാതെ വിടരുതേ, നിങ്ങൾ യഹോവയുടെ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ശലോമോനോട് ഇത് പറയുന്നുണ്ട്. നിങ്ങൾ അവനെ അന്വേഷിക്കുന്നിടത്തോളം നിങ്ങൾ അവനെ കണ്ടെത്തും. അടുത്തത്, നിങ്ങൾ അവനെ ഉപേക്ഷിക്കുന്നെങ്കിൽ അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചു കളയും. കാരണം നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, ആസയ്ക്ക് വേറെ വിഷയം വന്നപ്പോ ശത്രുരാജ്യങ്ങളെ ആശ്രയിക്കുമ്പം അവിടെ ദൈവം ഒരു ദൂത് അറിയിക്കുന്നുണ്ട്. 16:8 എന്ന് വായിച്ചോട്ടെ. യഹോവയുടെ കണ്ണ് തങ്കലേഖ ആഗ്രഹിച്ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ്, പ്രിയമുള്ളവരെ, അവർക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, ഈ രാജാക്കന്മാർ എവിടൊക്കെ മനുഷ്യനിൽ ആശ്രയിച്ചോ കുറിച്ചു വെച്ചോ അവിടെ എല്ലാം അവർ പരാജയപ്പെട്ടു. യഹോശബത്ത് അവൻ കപ്പലുണ്ടാക്കാൻ ഒരു രാജാവിന്റെ ആശ്രയിച്ചു, കപ്പലുകൾ ഉടഞ്ഞുപോയി. ആസ, അതെ, അവൻ ഇടയ്ക്ക് യഹോവയിൽ കോൺഫിഡൻസ് ഉള്ളവൻ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നറിയോ, വേറൊരുത്തിനെ ആശ്രയിച്ചു, കർത്താവ് അവനെ ശാസിക്കുക. യഹോവയുടെ കണ്ണ് തങ്കലേഖാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കുറിച്ചിട്ടുകൊള്ളുക, നിങ്ങൾ യഹോവയെ അന്വേഷിക്കുന്നിടത്തോളം അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾ കർത്താവിന്റെ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളെ കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അവനെ അന്വേഷിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. സലോമോൻ ആലയം പണിയാൻ നേരം കർത്താവ് പറഞ്ഞു, വിശുദ്ധ മന്ദിരമായ ആലയം പണിയുവാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ധൈര്യപ്പെട്ട് അവിടെ നടത്തിക്കൊള്ളുക. നീ യഹോവയെ അന്വേഷിക്കുന്നിടത്തോളം അവൻ നിന്റെ കൂടെ ഇരിക്കും. നീ അവനെ ഉപേക്ഷിച്ചാൽ അവൻ നിന്നെ ഉപേക്ഷിക്കും. പ്രിയമുള്ളവരെ, മറ്റു രാജാ ഏശയ്യാപ്രവചനത്തിലേക്ക് വരാം. അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്കത് അതൊന്ന് ചിന്തിക്കാം. ആ അതിന്റെ 37-ാം അധ്യായം, ഏശയ്യാപ്രവചനം 37-ാം അധ്യായം, അതിന്റെ 14-20 വരെ. അതെ, ഒരു രാജാവ് കളിയാക്കിക്കൊണ്ട്, സൻഹരീബ് കളിയാക്കിക്കൊണ്ട്, ദൈവത്തെയൊക്കെ ദൂഷിച്ചുകൊണ്ട് ഒരു ലെറ്ററുമായിട്ട് അവരെ എതിരേൽക്കുന്നുണ്ട്. നമുക്കറിയാം ഒത്തിരി കളിയാക്കുന്നുണ്ട്, ദൈവത്തെയൊക്കെ കളിയാക്കുന്ന ഒരു ലെറ്ററാണത്. അതുമായിട്ട് ഈ ഹിസ്കിയ രാജാവ് എവിടെ ചെന്നെന്ന് വായിച്ചാട്ടെ.
ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്നു.
ആണ്ട്, എടുത്ത ഇന്നത്തെ പോലെ ഫോൺ വിളിച്ചൊന്നും പറയാല്ല, ഒരു എടുത്ത ഒരു കളിയായിക്കൊണ്ട്, ഓ ചതഞ്ഞ ഓടക്കലായ മിശ്രമേ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, നിങ്ങൾ തോറ്റുപോകും. എന്നിട്ട് പറയാ, അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിക്കുമെന്ന് അവര് പറഞ്ഞ് നിങ്ങൾ കേൾക്കരുതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പരിഹസിച്ചൊരു എഴുത്തിരിക്കുക. നമ്മളാണ് എഴുത്തുമായിട്ട് എന്ത് ചെയ്യുന്നറിയോ, കണ്ടോ അല്ലെങ്കിൽ കാണിക്കും, കണ്ടോ അവൻ കളിയാക്കൊണ്ട് എഴുത്തു വന്നിരിക്കുന്നത്. ഇവൻ അതുമായിട്ട് നേരെ എതിയെന്നറിയോ, നിങ്ങൾ അയച്ച രാജാവ് എഴുത്തും പോക്കറ്റിട്ട് നേരെ യഹോവയുടെ സന്നിധിയിലേക്ക് ചെന്നു. ചെന്നിട്ട് ആ എഴുത്ത് അവിടെ അങ്ങ് വിടർത്തി വെച്ച്. പഴയ നിമിത്തി പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു കളിയാക്കി ഒരു ലെറ്ററോ ഇമെയിലോ കിട്ടിയാൽ നമ്മളൊരു 100 പേർക്ക് ഫോർവേഡ് ചെയ്യും. കണ്ടോ അവൻ അയച്ചിരിക്കുന്ന, കണ്ടോ. നിങ്ങളോട് അറിയ അവന്റെ ആ മനസ്സിന്റെ ആ ഒരു ക്രൂരതയൊക്കെ നിങ്ങളോട് അറിയ. പക്ഷെ ഇസ്കിയാവിന് സമയമില്ലായിരുന്നു. ഇസ്കിയാവ് നേരെ പോയി, ആർക്കും ഫോർവേഡ് ചെയ്തില്ല, കോപ്പി എടുത്തുമില്ല, എന്ത് ചെയ്തില്ല, വാട്സപ്പിൽ ഫോർവേഡ് ഒന്നും ചെയ്തില്ല. അവൻ കൊണ്ടുപോയി, നേരെ കൊണ്ടുപോയി യഹോവയുടെ സന്നിധിയിൽ വിടർത്തിയിട്ട് അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആരിസ് ഇമ്പോർട്ടൻ്റ്. അതാണ് എന്റെ വിഷയം. അവൻ എന്താ പ്രാർത്ഥിച്ചത് വായിച്ചേ.
ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ ആവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ.
ഓ ബ്യൂട്ടിഫുൾ, ഇസ്രായേലിന്റെ ദൈവമായി. നിങ്ങൾ അതിനു മുമ്പേ കളിയാക്കി വായിച്ച നമ്മൾ കരഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ. ഇവരൊക്കെ പ്രാർത്ഥന ശ്രദ്ധിച്ചോണേ. ശത്രു വന്നപ്പോഴാ കേട്ടോ വായിച്ചേ.
നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു.
പ്രൈസ് ദ ലോർഡ്. നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? ഓ കർത്താവ്, എത്രയോ രാജ്യങ്ങൾ യേശുവിനെ സ്വീകരിക്കാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അവൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും കൊള്ളാം, യഹോവ സർവ്വഭൂമിക്കും രാജാവാകുന്നു. ഹല്ലേലൂയ. ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂതല അതിന്റെ നിവാസികൾ യഹോവയ്ക്കുള്ളതാകുന്നു. നീ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിന്റെ മനസ്സിൽ കുറിച്ചിട്ട് കൊള്ളണം, യഹോവ ജാതികളെ ഭരിക്കുന്ന സർവശക്തനായ രാജാവാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു രാജാവാണെന്നൊരു വെളിപ്പാട് കിട്ടി. ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്, നമുക്കൊരു പവർ വരത്തില്ല. യേശു രാജാവാണ്. പ്രിയമുള്ളവരെ, നിങ്ങളോട് ചോദിക്കുക, ഹൂ ഇസ് യുവർ കിങ്? അപ്പൊ നമ്മൾ പെട്ടെന്ന് തലതെറിഞ്ഞിരുന്നു, അതെ പണ്ട് ഞങ്ങളുടെ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു, ഇപ്പൊ ജനാധിപത്യം എന്നുള്ളതല്ല. നിങ്ങൾ ധൈര്യത്തോടെ പറയണം, എനിക്കൊരു രാജാവുണ്ട്, കർത്താവ് യേശു, ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ കിങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചോണം. എന്താണ് അവൻ പറഞ്ഞെന്നറിയോ? നീ ആകാശത്തെയും ഭൂമിയെയും തെന്തിനാ തിരുവനന്തപുരത്ത് എഴുതി വെച്ചിരിക്കുന്നത്? നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. അടുത്തത്,
യഹോവേ ചെവി ചായ്ച്ച് കേൾക്കണം.
അടുത്ത രസം, ആ കലയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പം, യഹോവേ കർത്താവേ ചെവി ചായ്ച്ച്, ചെവി ചായ്ക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം, ചെവി ചായ്ച്ചത് കേൾക്കണം. രാജാവ് കേട്ടോ, ഇവരെല്ലാം പ്രാർത്ഥിക്കുന്ന രാജാക്കന്മാരാ കേട്ടോ, സാധാരണക്കാരല്ല. ചെവിചായിച്ചെന്ന് കേൾക്കണമേ കർത്താവ്. അടുത്തത്,
യഹോവേ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ.
അടുത്തത് കർത്താവ് എന്ത് ചെയ്യണം? എന്തോ തൃക്കണ്ണ് എന്തിനാ തുറന്ന് നോക്കണ്ടേ? ഏ സിമ്പിൾ, ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട് അവിടെ. ഹല്ലേലൂയ. കർത്താവേ തൃക്കണ്ണ് തുറന്ന് ലെറ്റർ ഒന്ന് വായിക്കണേ കർത്താവേ, ചെവി തുറന്നൊന്ന് കേൾക്കണമേ കർത്താവേ. നിങ്ങൾ ആ സ്പിരിറ്റ് നിങ്ങൾ സെൻസ് ചെയ്യുക. അടുത്ത വചനം,
ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയച്ചിരിക്കുന്ന സൻഹേരേബിന്റെ വാക്ക് ഒക്കെയും കേൾക്കണം.
കർത്താവെ ജീവനുള്ള ദൈവത്തെ സൻഹേരേബ് നിന്ദിക്കുന്നുണ്ട്, അത് നീ ഒന്ന് കേൾക്കണം കർത്താവെ. അടുത്ത വചനം,
യഹോവേ അശ്ശൂർ രാജാക്കന്മാർ സർവ്വജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി, അവരുടെ ദേവന്മാരെ തീയിലിട്ട് കളഞ്ഞതും.
അവരുടെ ദേവന്മാരെ തീയിലിട്ട് കളഞ്ഞു. കർത്താവിനോട് പറയുന്ന കാര്യം കേട്ടോ, ഇത് കർത്താവിനോട് പറയുന്ന, അവരുടെ ദേവന്മാരെ കർത്താവെ അത് തീയിലിട്ട് കളഞ്ഞു. സത്യം തന്നെയാ കർത്താവെ. അടുത്തത്,
അവ ദേവന്മാരല്ല.
പിന്നെ കർത്താവെ അവരൊന്നും അല്ല, എന്തല്ല, ദേവന്മാരല്ല, പിന്നെന്താ?
മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രം.
ഹല്ലേലൂയ. അപ്പം പോയി കർത്താവിനോട് പറയുക, അതേ അവ ഈ നമുക്കെതിരെ വന്നിരിക്കുന്നവരുടെ ദേവന്മാരുണ്ടല്ലോ, അത് കർത്താവേ മരവും കല്ലുവാ, നീ അതിനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ കർത്താവേ. അടുത്ത വചനം,
ആകിയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവ എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന്
രക്ഷിക്കേണ്ട. ഞാൻ എന്നോട് വായിക്കും, ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവ എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കണം. ദൈവം രക്ഷിച്ച് എങ്ങനെ അറിയോ? ലക്ഷക്കണക്കിന് ആളുകളാ വന്നെ. എങ്ങനെ രക്ഷിച്ച്? വായിച്ചിട്ടുള്ളവരെന്ന് പറയോ. ഏ അല്ല, എത്ര അവരുടെ മറ്റവരുടെ കൂടെ എത്ര പട്ടാളക്കാരുണ്ട്? പട്ടാളം തന്നെ പറ സോൾജിയേഴ്സ് ഉണ്ട്, മേ ബി ലക്ഷക്കണക്കിന് സോൾജിയേഴ്സ് ഉണ്ടാവും. കർത്താവ് അവിടെ നിന്ന് ഒരു സോൾജിയറും വേണ്ടടാ, പോയിട്ട് വാ. ഇവിടെ ലക്ഷക്കണക്കിന് സൈന്യങ്ങൾ നീക്കുമ്പം കർത്താവിന്റെ പട്ടാളത്തിലെ ഒരു പട്ടാളക്കാരനോട് പറഞ്ഞിടാ, ജസ്റ്റ് പോയിട്ട് വരാൻ പറഞ്ഞു. ആ ഒരു സോൾജിയർ വന്ന്, ഒരു ദൂതം വന്ന് അശൂർ പാളയത്തിലെ 185,000 എണ്ണത്തെ ഒരു രാത്രി കൊണ്ട് തീർത്തിട്ടാ കടന്നുപോയത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു കാര്യം പറയാം, മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ചെന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ രാജാവ്, സൈന്യങ്ങളുടെ യഹോവ, കോടിക്കണക്കിന് ദൂതന്മാർ രാവും പകലും ആരാധിക്കുന്ന പരിശുദ്ധനായ ദൈവം, നിന്റെ ആരോ പ്രാർത്ഥിച്ചു പറഞ്ഞ പോലെ തങ്ങളുടെ മുഖം മറച്ചുകൊണ്ട് കെരൂബുകളും മാലാഖമാരും രാവും പകലും പരിശുദ്ധൻ 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 എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ശക്തിയും തേജസ്സും മഹത്വവും കാണാൻ നമുക്ക് അനുഭവിക്കാം. കർത്താവേ, ഭൂമിയിലെ ഇന്നല്ലെങ്കിൽ നാളെ പട്ടുപോകുന്ന പുല്ലുപോലെയുള്ള മനുഷ്യരിൽ ഞങ്ങൾ ആശ്രയിച്ചു പോയി കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ ആശ്രയം യഹോവയിൽ, യഹോവയിൽ തന്നെ ആയിരിക്കേണ്ടതിന് ഇന്ന് ഞാൻ ഇത് നിന്നോട് ഉപദേശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തീർന്നില്ല സഹോദരങ്ങളെ, ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ അടുത്ത വിഷയം വരിക, അടുത്ത വിഷയം വരിക. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ വിഷയങ്ങൾ വന്നതിന്റെ കാരണം നിന്നെ തകർക്കാനല്ല, നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്റെ മഹത്വം ദൈവത്തിന് ജാതികളെ വെളിപ്പെടുത്താൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ അനേകർ വിചാരിക്കുന്നതെന്നറിയാം, തെറ്റിദ്ധാരണ മാറട്ടെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകുകയാണെന്ന് കാണുകയാണെങ്കിൽ ജാതികൾ വിശ്വസിക്കും. പ്രിയ സൗരങ്ങളെ, ഇന്ന് വരെ ഞങ്ങളുടെ ഈ വിശ്വാസത്തിൽ അങ്ങനെ ആരും വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിച്ചവരൊക്കെ കുറച്ച് കഴിഞ്ഞ് പോയിട്ടുമുണ്ട്. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറണേ. കർത്താവ്, ഞങ്ങൾ വിശ്വാസത്തിലൊക്കെ വന്നു, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം ഓക്കെ ആക്കുന്ന കണ്ട്, ഞങ്ങളുടെ മോന് ജോലി കിട്ടി, ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വീടൊക്കെ വാങ്ങിച്ചു, വണ്ടി വാങ്ങിച്ചു, അധികം എന്ത് കണ്ട്, ജാതികളോട് സൂചന പറഞ്ഞു. അവർ പറയും, എന്തൊക്കെയാ ഒന്ന് പറഞ്ഞു, ലിസ്റ്റ് പറഞ്ഞു. ആഹാ, ഇതാണോ ഞങ്ങളുടെ അപ്പുറത്തെ റെഡ്ഡിക്ക് നിന്റെ 100 ഇരട്ടിയുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ അവനെ വിശ്വസിക്കണോ നിന്നെ വിശ്വസിക്കണോ? ഒരു കാര്യം പറ, ഞങ്ങളുടെ ദൈവം സത്യ ദൈവമാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തുണ്ടാവും പറ, നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ സകല ബുദ്ധിയും കവിയില്ല, ദൈവിക സമാധാനമുണ്ട്. വേറെന്തുണ്ട് നിങ്ങൾക്കുണ്ട്? ഞങ്ങൾക്കോ ഞങ്ങളുടെ കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നിന്റെ സന്തോഷം ആരും നിന്നും എടുത്തു കളയത്തില്ല, എന്റെ സന്തോഷം നിങ്ങളിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടി. പിന്നെ പിന്നെയോ, ഇതേ കർത്താവ് ഞങ്ങളെ ചേർക്കുവാനായിട്ട് കടന്നു വരുന്നു, ഞങ്ങൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതാണ് പ്രത്യാശ. ഈ പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. ഈ കർത്താവാണ് എന്നെ നിങ്ങളെ തേടി വന്നത്. പ്രിയമുള്ളവർ, ഹാനോക്കിനെ കുറിച്ച് പറയുന്നു, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്ന് 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 മുകളിലേക്ക് പോയി. എന്നാൽ ആ കാലത്ത് ഒരുത്തനാ നടന്നത്, വല്ല കാലത്ത് ഒരുത്തം നടന്നു, എന്നാൽ കൃപായുഗം ആരംഭിക്കുമ്പോൾ ഒരുത്തം മോളിന് താഴോട്ട് നടന്നു. ഹാലലൂയ്യ! തന്റെ ജനത്തെ തേടി താഴേക്ക് കർത്താവ് നടന്നതുകൊണ്ട് ഇന്ന് നമ്മളെ ഇവിടെ വന്ന് നടക്കുക മാത്രമല്ല, നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകുവാൻ അവൻ വാഹനമേഘത്തിൽ കടന്നു വരുന്നു. പ്രത്യാശയുടെ ദൈവത്തെ ശ്രദ്ധിക്കാം. ഹാലലൂയ്യ! ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ദൈവമക്കൾ തളർന്നു പോകരുത്. നിന്റെ കയ്യിൽ ദൈവനുമാകുന്ന ആത്മാവിന്റെ വാളുണ്ട്. നീ സുവിശേഷം പറയണം, നീ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നീ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം, നീ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണം. നീ തളർന്നിരിക്കുമ്പോൾ നിന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് അവിടെ വസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് പ്രകാശിക്കുന്ന ദൈവത്തിന് മുഖം കണ്ടാൽ അടുത്ത 10 ദിവസം നീ ഡൗൺ ആകത്തില്ല. നീ ബലത്തോടെ ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കും. ഹാലലൂയ്യ! അടുത്ത പ്രിയുള്ള 38:1 വന്നാട്ടെ. ഇപ്പൊ നമ്മൾ വിചാരിച്ചു, ഓ ഈ വിഷയം കഴിഞ്ഞപ്പോ ഇത് തീർന്നു. 38:1 വന്നാട്ടെ. ഐശയ്യാ 38:1 വായിച്ചാട്ടെ.
ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു.
ആളുകൾ ചോദിക്കുന്നതാ, പണ്ടത്തെ യുദ്ധമൊക്കെ തീർന്നല്ലോ, സ്വസ്ഥമായിട്ടിരുന്ന സമയത്ത് മരിക്കത്തക്ക രോഗം എന്താ നമുക്കറിയത്തില്ല. അടുത്തത്,
ആമോസിന്റെ മകനായ,
ഈ രോഗം പിടിച്ചു മാത്രമല്ല, ആമോസിന്റെ മകൻ യെശയ്യാവ്, യെശയ്യാവ് അറിയാലോ, യെശയ്യാവ് കളപ്രവനെന്നല്ലോ, കറക്റ്റാ പറഞ്ഞെ, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്ക, നീ എന്ത് ചെയ്യും, മരിച്ചു. അടുത്ത, ഒരു മരിച്ചു എന്ന് പറഞ്ഞ മാത്രമല്ല, എന്തോ
സൗഖ്യമായി
ഇങ്ങനൊക്കെ പ്രവചിക്കാം. നീ യഹോ എന്നെ പറഞ്ഞത്, നിന്റെ ഗ്രഹകാരി എന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്തോണേ, നീ മരിച്ചു പോകാൻ പോവാ, പിന്നെ എന്ത് ചെയ്യത്തില്ല എന്നാരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? നമ്മളാണെങ്കിൽ ദൈവമായി തീർന്നു. ദൈവമാണെ, പോട്ടെ, ഓക്കെ, നമുക്ക് പോകാൻ തയ്യാറാ. അടുത്ത വാക്യം വായിച്ചു, യെശയ്യാവ് വലിയ ഗമേ വന്നിട്ട്, വലിയ ഗമേ വന്ന് പറയാ, അതെ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അളി ചെയ്യുന്നു, നീ മരിച്ചു പോകും. രാജാവിനോട് പറയാ, സൗഖ്യമാകത്തില്ല കേട്ടോ, സൗഖ്യമാകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാരാന്നറിയോ? യഹോവയാ, വേറെ വഴി വല്ലതും ഉണ്ടോ? പുള്ളിക്ക് പ്രാർത്ഥനാ സമയത്ത് ഇനി ചർച്ച, ഇനി നമ്മളാണ് പറയൂ, ഇനി സൺഡേ വരെ കാത്തിരിക്കണമല്ലോ. പുള്ളിക്ക് ആലയത്തിൽ പോകാൻ നേരം കിട്ടിയില്ല, എന്താ ചെയ്തേ?
അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവന്ന നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു.
എന്നാ ചെയ്തേ? അവരെല്ലാം പടന്മാരും ഈ എന്നാ പറഞ്ഞ പാറവുകാരും ഒക്കെ നിക്കുക, അവൻ മുഖം ചുമരിനെ നേരെ തിരിച്ചുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥന. എന്താ പ്രാർത്ഥിച്ചേ?
അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു.
കണ്ടോ യഹോവേ, കർത്താവേ, അവനവനെ ഉയർത്തി ഒന്നുമല്ല. അടുത്തൊരു ചെറിയ വാക്യമുണ്ട്, വായിച്ചേ.
ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു.
ഹിസ്കിയാവ്, ഹിസ്കിയാവ്, പ്രിയ സഹോദരങ്ങളെ, എന്നോട് നിങ്ങൾ പറയുന്നത് ക്ഷമിക്കണം. ദിവസം നിനക്ക് കരയാൻ സാധിക്കുന്നില്ല എങ്കിൽ യുആർ ഫാർ അവേ ഫ്രം ഗോഡ്. ലുക്ക് അറ്റ് ജീസസ്. യെരുശലേമിനെ നോക്കിയിട്ട് കരയുന്ന യേശു, ലാസറിന്റെ കല്ലറയ്ക്കൽ നോക്കുക, കരയുന്നവനായ കർത്താവ്. ഞാൻ ചുമ്മാ ഇമോഷണലായിട്ടുള്ള കരച്ചിലൊന്നുമല്ല പറയുന്നേ. അച്ഛൻ എന്തോ അദ്ദേഹം പറഞ്ഞു, ഡ്രൈ ഐസ് റിവീൽ ഡ്രൈ ഹാർട്ട്. ഹൃദയം ഉണങ്ങിയിരിക്കുന്നത് എങ്ങനെ അറിയാമെന്നറിയോ? കണ്ണുണങ്ങിയിരിക്കുന്നുണ്ട് നോക്കിയാൽ മതി. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഇനിയും പഴയ നിയമത്തില് യെശയ്യാവ് എന്തെന്നറിയോ, പ്രവചിച്ച് കഴിഞ്ഞിട്ട് നടുമുറ്റം എന്ന് പറഞ്ഞാൽ അറിയാലോ, നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പ്, പ്രവചനം കഴിഞ്ഞ് യെശയ്യാവ് വലിയ സ്റ്റൈലിൽ പോക്കറ്റ് കേട്ട് പോവുക, നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പ് ആണ്ട് വീണ്ടു, യെശയ്യാവേ എന്തുവാ നീ പോയി പറയണം. അപ്പൊ 5 മിനിറ്റായാലോ കർത്താവേ, പറഞ്ഞിട്ട് 5 മിനിറ്റ് പോലും ആയില്ലല്ലോ. നീ പോയി അവനോട് പറയണം, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ പ്രാർത്ഥന അങ്ങ് ചെന്നല്ലോ കർത്താവേ, അതിന് മറുപടിയും വന്നല്ലോ ഈ 2 നിമിഷം കൊണ്ട്. അവൻ പറഞ്ഞു, എന്താ പറഞ്ഞു വായിച്ചേ, എന്താ മറുപടി? നമുക്കറിയാം, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ ആയുസ്സിനോട് പരിസമ്മർദ്ദം കൂട്ടുന്നു. പിന്നെ നമുക്കറിയാം ഈ സൗഖ്യം പ്രാപിച്ചെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യാന്നറിയോ, ദൈവം ഒരു അടയാളം കൊടുത്തു. ചെല്ലു പറയത്തില്ലേ, ഒരടയാളം, ഒരു ചുമന്ന കുടയായിട്ട് ഒരാൾ ഇതിലെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണെങ്കിൽ അർത്ഥം ഉത്തരം കിട്ടി. അങ്ങനത്തെ അടയാളമൊന്നും അല്ല അല്ലേ, നിങ്ങൾ പറയല്ലേ, ഇന്ന് അവരെന്നെ ഫോൺ വിളിക്കുകയാണെങ്കിൽ അർത്ഥം അത് കൺഫേംഡ് ആണ്. ഇതിങ്ങനത്തെ അടയാളമൊന്നും അല്ല. അത് ഏശയോട് പറഞ്ഞു, ഏശയ ക്ലോക്കിലോട് നോക്കിയ, 12 മണിയായില്ലേ, തിരിഞ്ഞുപോയി, രാവിലെ 6 മണിയായി പോയി ക്ലോക്ക് ഇരിക്കുക, വിശ്വസിച്ചോണം. കാരണം സൂര്യന്റെ ഇതുപോലത്തെ പിടിച്ച് തിരിക്കുന്ന ക്ലോക്കൊന്നും അല്ല ഈ ക്ലോക്ക്. സൂര്യഘടികാരം തിരിയണമെങ്കിൽ സൂര്യൻ പുറകോട്ട് തിരിയണം. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മൾ സിമ്പിളായിട്ട് പിടിച്ച് കറക്കുന്ന പോലെ സൂര്യൻ ഒന്ന് പുറകോട്ട് കറക്കി നിങ്ങൾ 10 പടി പുറകോട്ട് തിരിഞ്ഞു. ഹല്ലേലൂയ്യ! സൗഖ്യം പ്രാപിച്ച ശേഷം അവനിങ്ങനെ പാടി, സമാധാനത്തിനായിട്ട് എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വെടിവെച്ചുകൊണ്ട് നീ എൻ്റെ പ്രാണനെ സ്നേഹത്തോടെ നാശക്കുഴിയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിനക്ക് കീർത്തനങ്ങളെ പാടും. പ്രിയമുള്ളവരെ, ഞാൻ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഹൗ വി ആർ റെസ്പോണ്ടിങ് ടു അവർ സിറ്റുവേഷൻസ്? നമ്മുടെ സിറ്റുവേഷനോട് നമ്മൾ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മൾ എന്താ ദൈവസന്നിധി പറയുന്നത്? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം റെക്കോർഡ് ചെയ്ത് ഒരു ബുക്കിനകത്ത്, ഇപ്പൊ പ്രേയേഴ്സ് ഓഫ് സെയിൻസ് എന്നൊക്കെ പറഞ്ഞ ബുക്കുണ്ടല്ലോ, നമ്മുടെ പ്രാർത്ഥനയെല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? കർത്താവേ, ഒരു 3500 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. കർത്താവേ, നമ്മൾ ദൈവത്തിൽ എല്ലാവരും ചോദിക്കുന്നില്ലേ, കർത്താവേ അവന്റെ കണക്കിന്റെ മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യവും കുറഞ്ഞു പോയി, കർത്താവ് ഒരു A+ എങ്കിലും നീ തെരുമാറാകണമേ. ദൂതന്മാർ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ അടുത്തുണ്ട് വീണ്ടും പ്രാർത്ഥന, അടുത്ത ദിവസം കർത്താവേ, കർത്താവേ നാട്ടിൽ പോകാനായിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല, തൽക്കാലം ഭയങ്കര റഷാണെന്ന് അറിയുന്നു, കർത്താവേ അതൊന്ന് കൺഫേം ആക്കി തരണമേ കർത്താവേ, RAC പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ കുറെ ലിസ്റ്റുകളാണ് പ്രാർത്ഥകൾ. നമ്മുടെ ആവശ്യങ്ങൾ ആരോടല്ല, പക്ഷേ ചില കാര്യങ്ങൾ പറയണം. കർത്താവേ, ഞങ്ങൾ താമസിക്കുന്ന ഇന്ത്യ രാജ്യം ശത്രു കീഴടക്കി വെച്ചിട്ടുണ്ടെങ്കിലും നീയാണ് രാജാവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, ജാതികൾ തിരുമുമ്പാകെ ദൈവത്തെ സ്തുതിക്കണമേ, തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ നാമം മഹത്വമെടുക്കണമേ, നിന്റെ ഇഷ്ടമേ. നമ്മുടെ ജീവ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു ഉണർവുണ്ടാകട്ടെ. ദൈവരാജ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സാറോട് ചോദിക്കുക, അവരുടെ ആവശ്യങ്ങളെ ദൈവം എത്ര മനോഹരമായിട്ട് നടത്തുന്നു. അവര് ചോദിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, രാവും പകലും ദൈവത്തോട് വന്ന് ഗുസ്തി മല്ലു പിടിക്കുമൊന്നും അല്ലായിരുന്നു അവർ. ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളും നീതി മനുഷ്യപ്പോൾ ദൈവം മനോഹരമായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തുന്നു. അവർ വേറെ ആർക്കും മഹത്വം കൊടുക്കുന്നില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വേഗത്തിൽ വായിക്കാം അതിന്റെ 1 സാമുവേൽ. അടുത്ത് നമ്മൾ ഒരാളെ കൂടി ചിന്തിച്ചു നിർത്താം. 30-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഒത്തിരി യുദ്ധങ്ങൾ കടന്നുപോയാളാ ദാവീദ്. ആളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഒത്തിരി പരിചയങ്ങൾ കാണും. 1 സാമുവേൽ 30:4. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതെയാകുവോളം ഉറക്കെ കരഞ്ഞു.
കണ്ടോ,
ഇങ്ങനെ കരഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ കരഞ്ഞിട്ടുള്ള ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? അവിടെ പറയുന്നു, ഈ ദാവീദും കൂട്ടിന് സിക്ലാഗി വന്നപ്പോഴത്തേന് അവിടെ അവന്റെ ഭാര്യമാരെയും പിള്ളേരെയും എല്ലാരെയും പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞെന്നാ പറഞ്ഞു. എന്തോ ഒരു കരച്ചില്ല,
കരയാൻ ബലമില്ലാതാകോളം ഉറക്കെ കരഞ്ഞു.
ഇനി 30 താഴെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ കൂടെയുള്ളവർ ആ സമയത്ത് ഡൗൺ ആയി. അവര് പറഞ്ഞു, ദാവീദിനെ എന്നാ ചെയ്യണം?
കല്ലെറിയണം എന്ന് പറഞ്ഞു.
എന്നാലും ചോദിക്കും, നമ്മൾ ഒരുമിച്ച് യുദ്ധത്തിന് പോയിട്ട് ഒരു ഇഷ്യൂ വന്നപ്പോ കൂടെയുള്ളവർ പറയാ, ഇവനെ കല്ലെറിഞ്ഞ് കൊള്ളണം എന്ന് പറഞ്ഞാൽ എത്ര ഡൗൺ ആയിപ്പോ. 30:6 വായിക്കാമോ? 30:6,
ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തിന്റെ ഹൃദയം താൻ താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു.
താഴ്ത്ത വാക്യം കുറിച്ചിട്ടോണമേ,
ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു.
ഹല്ലേലൂയ. ഡേവിഡ് എൻകറേജ്ഡ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിസ് ഗോഡ്. ചില സമയത്ത് സഹോദരങ്ങളെ, നിങ്ങൾ എൻകറേജ് ചെയ്യാൻ ആരും വന്നില്ലെന്നിരിക്കും, പിണങ്ങില്ല കേട്ടോ. ഓ, ചർച്ചയിൽ നിന്നും ആരും വന്നില്ല, പിണങ്ങരുത്. ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. എന്നിട്ട് താഴോട്ട് പറയുന്നുണ്ട്, അവർ ചോദിച്ചിട്ട് പിന്നെ പോയി ഡേവിഡ് റിക്കവേർഡ് ഓൾ എന്നാ പറയും. ഡേവിഡ് റിക്കവേർഡ് ഓൾ, ദൈവം എല്ലാം മടക്കിക്കൊണ്ട് വന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നതിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ബലമില്ലാതെ അവൾ ഉറക്ക കരഞ്ഞ ആരെങ്കിലും ഉണ്ടെന്ന് ഒന്ന് കൈ ഉയർത്താവോ? എന്റെ ബ്രദറെ, ഞാൻ എന്റെ ഒരു ജീവിതത്തിൽ സന്നിധി ഞാൻ ഒരു പ്രാവശ്യം ബലമില്ലാതാവോളം പതുക്കെയല്ല കേട്ടോ, ഉറക്ക 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 കരഞ്ഞ് 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 കരഞ്ഞ്. ഞാൻ ചോദിക്കുന്നു, ഈ പുള്ളിക്ക് എവിടെ നീ ബലം കിട്ടിയേ? ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ എന്ത് ചെയ്തു? ധൈര്യപ്പെട്ടു. നമുക്ക് സങ്കീർത്തനങ്ങൾ നോക്കാം. Psalm 18:2 എന്ന് വായിച്ചാട്ടെ. അതിന് ഒരു ചില റീസൺസ് ഉണ്ട്. ഒരാൾ അങ്ങനെ ചുമ്മാ അങ്ങ് ധൈര്യപ്പെടുകയല്ല. 18:2 വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് 9 കാര്യങ്ങൾ പറയുന്നുണ്ട്. 9 കാര്യം പറഞ്ഞെന്നുള്ളതല്ല, എന്റെ 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 എന്ന് പുള്ളി പറയുന്നുണ്ട് എല്ലാ വാക്കിന്റെ മുമ്പിൽ. വായിച്ചേ.
യഹോവ എന്റെ ശൈലവും.
യഹോവ എന്റെ എന്റെ ശൈലം. ദ ലോർഡ് ഈസ് എന്ന് പറഞ്ഞേ, ലോർഡ് ഈസ് മൈ റോക്ക്. ലോർഡ് ഈസ് റോക്ക് എന്ന് പറയുന്നതല്ല, യഹോവ എന്റെ ശൈലമാകുന്നു. അടുത്തത് എന്റെ പാറയാകുന്നു.
പിന്നെ കോട്ടയും.
മൈ ഫോർട്ടസ്. നിങ്ങളെ മൈ എന്നുള്ള വേർഡ് ശ്രദ്ധിച്ചാൽ മതി. എന്റെ കോട്ടയും.
എന്റെ രക്ഷകനും.
എന്റെ രക്ഷകനും.
എന്റെ ദൈവവും.
എന്റെ ദൈവവും.
ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും.
ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും.
എന്റെ പരിചയം.
എന്റെ പരിചയം.
എന്റെ രക്ഷയായ.
എന്റെ രക്ഷയായ കൊമ്പും.
എന്റെ ഗോപുരവുമാകുന്നു.
കണ്ടോ, എന്താ ഈ വചനത്തിൽ നിന്ന് പഠിക്കാനുള്ള?
നമ്മൾ വേണേ പറയും, മൊത്തത്തിൽ പറയാം, യഹോവ പാറയും ഗോപുരുവാന്ന് പറയാം. അതുകൊണ്ട് എന്താ പറയണം?
The Lord is my rock. The Lord is my fortress. The Lord is my shield. The Lord is my salvation. And the Lord is my high tower.
ഇത് പറയുമ്പോഴാ നമുക്ക് ദൈവത്തിൽ ധൈര്യപ്പെടാൻ പറ്റുന്നത്. ഇനിയും വേറെ രസമുണ്ട്. 27-ാം സങ്കീർത്തനത്തില് ഒരു സൈന്യം പാളയം ഇറങ്ങിയാലും ഭയപ്പെടത്തില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ എടുക്കണം, നിങ്ങൾക്കറിയാം. Psalm 27:4 ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും, കാരണം നിങ്ങൾക്കറിയോ ദാവീദിന്റെ സ്റ്റോറി. നമ്മൾ വിചാരം സാമൂവേൽ വന്ന് തലയിലോട്ട് തൈലം ഒഴിച്ച് അടുത്ത ദിവസം രാജാവൊന്നും ആയില്ല, 10-14 എടുത്ത് മിനിമം. ആരിട്ട് ഓടിക്കുമായിരുന്നറിയോ? ഷൗലിട്ട് ഇങ്ങനെ ഓടിച്ച് കുറച്ച് നാള് മരുഭൂമി പോയി, അവിടെ പോയി. പക്ഷെ പുള്ളി സമയത്തല്ലേ എന്നാ ചെയ്യാറെന്നറിയോ? പുള്ളി വേന അടുത്ത് സങ്കീർത്തനം എഴുതുകയായിരുന്നു. പുള്ളി പറഞ്ഞു, കർത്താവേ, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടുകയില്ല. എന്നിട്ട് ആ സമയത്ത് എന്താ പ്രാർത്ഥിക്കേണ്ട? ഒരു സൈന്യം നമ്മുടെ നേരെ പാളയം ഇറങ്ങാം, ആ സമയത്തെ പ്രാർത്ഥന വിഷയം എന്നാ? കർത്താവേ, സൈന്യങ്ങളെ തകർക്കണം. പക്ഷെ പുള്ളി പറഞ്ഞു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിക്കുക, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുക, യഹോവയുടെ മനോഹരത്വം കാണാനും അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിന് അന്നത്തെ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും, അപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. പിന്നെയുള്ളവരെ, ഞാൻ നമ്മൾ അനേകരുടെ ജീവിതത്തിൽ കാണുമ്പോൾ ജോർജ് മുള്ളർ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ജോർജ് മുള്ളർ ദൈവത്തെ വിശ്വസിച്ച ഒരു മനുഷ്യനാണ്. തന്റെ 70-ാമത്തെ വയസ്സിൽ ദൈവത്തോട് അദ്ദേഹം പറഞ്ഞു, ലോർഡ് റിന്യൂ മൈ സ്ട്രെങ്ത്. കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, ജോർജ് മുള്ളർ, നിനക്ക് ശക്തി പോരാ, യു മസ്റ്റ് റിന്യൂ യുവർ സ്ട്രെങ്ത് അറ്റ് ഏജ് ഓഫ് നോട്ട് 70. എന്താ സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം ദൈവത്തെ കാത്തിരുന്നു, വചനങ്ങളെ ധ്യാനിച്ചു. നിങ്ങൾക്കറിയാം, ഓർഫനേജ് നടത്തിയൊക്കെ സ്റ്റോറിയൊക്കെ അറിയാം. അടുത്ത 25 അദ്ദേഹം പ്രസംഗിച്ചു ടിൽ ദ ഏജ് ഓഫ് 95. 95-ാമത്തെ വയസ്സ് വരെയും അദ്ദേഹം ദൈവവചനം പ്രസംഗിച്ചു. അദ്ദേഹത്തിന് ശക്തി കിട്ടിയ എവിടുന്നാന്ന് പറയാം? 200 ഈ ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ ആദ്യത്തെ 10 ഞാൻ ദൈവസന്നിധി പോയിട്ട് ചുമ്മാ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു, വിശ്വാസവും ഇല്ല, പ്രാർത്ഥിച്ച കിട്ടിയൊന്നറിയത്തുമില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി, വചനത്താലാണ് വിശ്വാസം കടന്നു വരുന്നത്. ഞാൻ പ്രാർത്ഥിക്കാൻ കടന്നു ചെല്ലുമ്പോൾ തിരുവചനം എടുത്തുകൊണ്ട് ഞാൻ ബൈബിൾ ഉറക്കെ വായിക്കും, ഞാൻ ബൈബിൾ ധ്യാനിക്കും, ഞാൻ വചനം വായിക്കും, വചനം ധ്യാനിക്കും, വചനം പഠിക്കും, വചനം പറയും. എൻ്റെ ഉള്ളിലേക്ക് ഒരു വിശ്വാസം കടന്നു വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങും. 10,000 കുഞ്ഞുങ്ങൾക്ക് ആഹാരം വന്നു കഴിഞ്ഞിരിക്കും. പ്രൈസ് ലോർഡ്. എഴുതുകാർ എത്ര പേരുണ്ട്? 70. 70 ഉണ്ടോ? 70 ആരുമില്ലെന്ന് തോന്നുന്നുള്ളവരൊക്കെ നമുക്കറിയാം, ക്ഷീണിച്ച് വീട്ടില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ 55-60 വിചാരിച്ചിരിക്കരുത്. ഒരു കാര്യം ഓർത്തോണം, ദൈവത്തോട് പറയണം, ലോർഡ് റിന്യൂ മൈ സ്ട്രെങ്ത്. എന്റെ യൗവനം, യുവനക്കാർ പറയണേ, എന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ എന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം. പ്രിയമുള്ളവരെ, വിഷയം ഞാൻ പറയാം, ദൈവത്തിന്റെ സന്നിധിയല്ല. In God's presence there is abundance. നമ്മൾ രാവിലെ കേട്ടു, riches of God's grace, riches of God's mercy. ഏലിയാവിന് മനസ്സിലായി, കാക്കയുടെ വരവ് നിന്നു. ഒരു മിനിറ്റ് എടുത്തോട്ടെ, ഇടയ്ക്കെന്ന് പറയാൻ. കാക്കയുടെ വരവ് നിന്നു. നീ എവിടെയാ? ഇത്രയും നേരം സപ്ലൈ എവിടെ നിന്നറിയോ? കൊട്ടാരത്തിൽ നിന്നായിരുന്നു. ഓക്കെ, കൊട്ടാരത്തിൽ നമുക്കറിയാൻ തീരത്തില്ല. അതുകൊണ്ട് അടുത്ത ദൈവം എങ്ങോട്ടാ കരുതാൻ പോന്നെ? ഓ, ഇപ്രാവശ്യം കൊട്ടാരത്തിൽ നിന്നാണ്, അടുത്ത പ്രാവശ്യം ചക്രവർത്തിയുടെ വീട്ടിൽ നിന്നാ വിചാരിച്ച് ഏലിയ ഇരിക്കും. ആണ്ട്രാ, ഒരു നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഗതികേട് പിടിച്ചൊരു ഒരു ആന്റിയും ഒരു മോനോട് വന്ന് പറയാ, പ്രവാചകനെ, ഈ അപ്പം കൂടെ തിന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക, പ്രാർത്ഥിക്കണം. അർത്ഥാ പറഞ്ഞു, എലിയ പറഞ്ഞു, ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഈ വീട്ടില് കളത്തിലെ മാവ് തീരത്തില്ല, തുരുത്തിലെ എണ്ണ ഒറ്റത്തമില്ല. ദാറ്റ് ഈസ് ഗോഡ്സ് പ്രൊവിഡൻസ്. പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലീശയുടെ അടുത്ത് വന്ന് മരിച്ചുപോയി. വിഷയം എന്നാന്നറിയാം? മരിച്ചുപോയതും കടഭാരവും അല്ല, പാത്രമുണ്ടോ? കർത്താവ് ചോദിക്കുന്ന പാത്രമുണ്ടോ? പാത്രമുണ്ടോ എന്നറിയാനായിട്ട് കൊണ്ടുവാ. പ്രിയമുള്ളവരെ, പാത്രം നിറയുമ്പോൾ, പാത്രം ഇനി ഇല്ലാതിരിക്കുമ്പോൾ എണ്ണ നിന്നു പോകും. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു വന്നപ്പോഴും അത് തന്നെയായിരുന്നു. നിങ്ങൾ വിചാരിക്കരുത് എല്ലാവർക്കും ജസ്റ്റ് അത്രയും മിഞ്ഞൊന്നുമല്ല കർത്താവ് കൊടുത്തത്. വലിയ കൽപ്പണൻ എന്ന് പറഞ്ഞ ഇതിവിടെയിരിക്കുന്ന വലിയ വലിയ ബാരലിനകത്തോട്ടാണ് കർത്താവ് മേത്തരമായി വീഞ്ഞുണ്ടാക്കി കൊടുത്തത്. ഞാൻ പറഞ്ഞത് അത് കർത്താവ്, ഞാൻ പ്രോസ്പെക്റ്റി ഒന്നുമല്ല പറയുന്നേ, ദൈവത്തിന്റെ സന്നിധിയിലെ സമൃദ്ധി എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ കണക്ക് കൂട്ടുക, കാൽക്കുലേറ്ററെടുത്ത്, കർത്താവെ 5000 പുരുഷന്മാര്, ബാക്കി സ്ത്രീകള്, ബാക്കി വര്, എവിടെ പോയി ഫുഡ് ഉണ്ടാക്കും? ഹല്ലേലൂയ. കർത്താവ് ഒരു 12 കൊട്ട ഇവന്റെ തല വെച്ചിട്ട് പറഞ്ഞു, യോഹന്നാൻ എടുക്കുക ഒരു കൊട്ട, മർക്കോസ് എടുക്കുന്ന ഒരു കൊട്ട, കാരണം നിന്റെ സന്നിധിയിൽ അത് എല്ലാം വാരി വിതര ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന ദൈവമാണ് യേശു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്ന. പ്രിയമുള്ളവരെ, വിഷയം ദൈവത്തിന്റെ സന്നിധി തീർന്നു പോയതല്ല. നാം ഒരു ഒഴിഞ്ഞ പാത്രമായി ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്താൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നിടത്തോളം ജീവജലത്തിന് നദികൾ ഒഴുകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനും. പക്ഷെ പ്രിയമുള്ളവരെ, ഇഫ് യു ആർ ബൈപാസിംഗ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, നെവർ എക്സ്പെക്ട് അൻ അനോയിന്റിംഗ്. നിങ്ങൾ ദൈവവചനത്തെ മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു അഭിഷേകം നിങ്ങൾ പ്രതീക്ഷിക്കരുത്, കാരണം അത് നിന്നെ ദോഷത്തിലേക്ക് നടത്തും. എന്നാൽ ദൈവവചനം രാവും പകലും ധ്യാനിക്കുക, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയുള്ള ജലാശയനരികത്തിൽ വിശ്രമിക്കുക. പ്രിയമുള്ളവരെ, ആ ഒരു ഇതിൽ കടന്നു വരുമ്പോൾ ദാവീദിനെ കുറിച്ച് അതിന് എക്സ്പ്ലനേഷനാണ്, നിങ്ങൾക്കറിയാം. ദാവീദ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, നീ സർവ്വഭൂമിക്കും രാജാവാകുന്നു, നിന്റെ രഥങ്ങൾ 1000 കോടി കോടിയുമാകുന്നു എന്നൊക്കെ പറഞ്ഞ് ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനോഹരമായിരിക്കുന്ന അതെ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ അടുക്ക് വരുമ്പോൾ അഗസ്റ്റ് സോപ്ലടി ഇങ്ങനെ പാടി, അത് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും നമ്മളത് ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സഹോദരന്മാർ രാവിലെ ഓർപ്പിച്ചതാണ്. വിൽ യു കം ടു ഗോഡ്? കർത്താവേ ഒന്നുമില്ല, കർത്താവേ നിങ്ങൾ പറയേണ്ട ഒരു, നമ്മൾ പാട്ട് പാടാൻ, നത്തിങ് ഇൻ മൈ ഹാൻഡ് ഐ ബ്രിങ്. കർത്താവ് ചോദിക്കുക, എന്നാ കൊണ്ടുവന്നേ, ഇന്നെന്നാ കൊണ്ടുവന്നേ? നമ്മളൊരു 25 രൂപ സ്വത്രകാഴ്ച ഇട്ട കാര്യമൊന്നും പറയരുത്. നത്തിങ് ഇൻ മൈ ഹാൻഡ് ഐ ബ്രിങ്. പിന്നെ പിന്നെന്താ? സിംപ്ലി ടു ദ ക്രോസ് ഐ ക്ലിംഗ്. കർത്താവേ, അപ്പൊ കർത്താവ് 10-15 വർഷമായാലും വിശ്വാസം വന്നിട്ട്, അതെ ഇന്നൊന്നുമില്ലേ? പറ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സമിതികൾ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നത്തിങ് ഇൻ മൈ ഹാൻഡ്സ് ഐ ബ്രിങ്. നിങ്ങൾ വിശ്വാസത്തിലായിട്ട് 50 വർഷമായോ? ടുഡേ മോർണിംഗ് പറയുക, കർത്താവ് ചോദിക്കുക, എന്താ കൊണ്ടുവന്നേ? നത്തിങ് ഇൻ മൈ ഹാൻഡ്സ് ഐ ബ്രിങ്, ഓൺലി ടു ദ സിംപ്ലി ടു ദ ക്രോസ് ഐ ക്ലിംഗ്. നേക്കഡ് കം ടു ദീ ഫോർ ഡ്രസ്. കർത്താവേ, നഗ്നൻ ഞാൻ നിൻ വസ്ത്രം. അതിനർത്ഥം അരക്ഷാവസ്ത്രത്തെ കുറിച്ചല്ല പറയുന്നത്, ഹെൽപ്ലെസ്. Look to thee for help. കർത്താവ് ഞാൻ ഹെൽപ്ലെസ്. നിങ്ങൾ രാജാക്കന്മാരുടെ പ്രാർത്ഥന എല്ലാം പഠിക്കുക, ഒന്നുമില്ലാത്തവരല്ല അവര്. പക്ഷെ അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങളൊന്നുമില്ല. ബലവാനും ബലഹീനം തമ്മിൽ യുദ്ധം ഉണ്ടായാൽ, കർത്താവേ ഞങ്ങളൊന്നുമില്ല. ഇത് ചുമ്മാ പറയുന്നതല്ല, അതൊരു ആറ്റിറ്റ്യൂഡാ. ഈ സഭയിൽ അങ്ങനെ പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അങ്ങനെ നിനക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നീ ആയിരിക്കും ദൈവസന്നിധിയിൽ ഏറ്റവും അടുത്തെന്ന് പറയുന്നത്. തല്ലാം വിശ്വാർത്ഥി ഉവർത്തി സ്ഥലം, കാരണം മറ്റൊന്നും നിനക്ക് പ്രശംസിക്കാനുള്ളത് കർത്താവ് പറയും, അവനെ പുത്രനെ മരുസലേമിൽ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനോട് ചേർത്ത് നിർത്തുക. കാരണം അവനൊന്നും പ്രശംസിക്കാനില്ല, അവനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർദ്ധീസല്ലാംബ്. അവരാണ് ഏറ്റവും അധികം സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു വന്നോ, എന്തെങ്കിലും കൊടുത്തു വന്നോ, എന്തെങ്കിലുമൊക്കെ ആയെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആ രാജാക്കന്മാരെ പോലെ പറ, കർത്താവേ ഐ ആം നത്തിങ് ലോർഡ്, ഐ കം, ഐ ലുക്ക് ടു thee for dress, for I to thy fountain fly. കർത്താവെ ഞാൻ ആ ഉറവിലേക്ക് വരുവാണ്. വാഷ് മീ സേവിയർ ഓർ ഡൈ. കർത്താവെ നിന്നെ കഴുകണമേ. തീരുന്നില്ല പാട്ടുകാരൻ, ഇങ്ങനെ അവസാനിക്കുന്നേ. അങ്ങനെ അവൻ ഓരോ ദിവസവും അതെ ആത്മാവിൽ ദരിദ്രനായി ദൈവത്തിന്റെ അടുത്ത് കടന്നു ചെന്നിട്ട് റോക്ക് ഓഫ് ഏജസ് അവസാനിക്കുന്നെങ്കിൽ, ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞെങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ്, അദ്ദേഹം അവസാനിപ്പിക്കുന്നിങ്ങനെയാണ്, എന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ വെൻമായി eyelids are closed in death. When I swore to the world's unknown, see the one thy judgment thrown, rock of ages care for me, let me hide myself in thee. എന്നിലോടുന്ന ഈ ശ്വാസം വിട്ടൻ കണ്ണു മങ്ങൻ നേരം സ്വർലോക ഭാഗ്യം ചേർന്ന് നിന്നെ ഞാൻ കാണുമ്പോൾ ഞാൻ പറയും, തുറക്കപ്പെട്ട പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. നിന്റെ പ്രാർത്ഥനയ്ക്ക് സഹോദരൻ മറുപടിയുണ്ട്, കാരണം നീ നിനക്കായിട്ടൊന്നും ചോദിക്കുന്നില്ല, നിനക്കായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയോട് പറഞ്ഞത് എന്താണെന്നറിയോ? നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ചില സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവത്തെ സേവിച്ച ശേഷം ഒത്തിരി നന്മകൾ ദൈവം തന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും. പക്ഷേ ദാവീദ് പറഞ്ഞു, അപ്പാർട്ട് ഫ്രം മീ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. പ്രിയമുള്ളവരെ, വാട്ട് ഈസ് സ്പിരിച്വൽ ലൈഫ് എന്ന് ഞാൻ പറയാം. നീ യേശുവിന്റെ അടുക്കെ ചെല്ലുമ്പോൾ യേശു അല്ലാതെ മറ്റൊന്ന് നീ ആഗ്രഹിക്കാത്തൊരവസ്ഥ വരും. അവിടെയാണ് ആനന്ദോത്സവം ആരംഭിക്കുന്നത്, പരമാനന്ദമായ ദൈവവും ദൈവത്തിന്റെ ആത്മാവും. അതുകൊണ്ടാണ് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എപ്പോഴും, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന എപ്പോഴും ഇങ്ങനെയായിരുന്നു. അദ്ദേഹം നമ്മൾ പരിശുദ്ധനായ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്ന അദ്ദേഹം, എന്റെ ഏകയാശ്രയമായിരിക്കുന്ന കർത്താവേ, എന്റെ ഏകയാശ്രയമായിരിക്കുന്ന കർത്താവേ. നിങ്ങൾ ആരിലും ആശ്രയിക്കുന്നുണ്ടോ? ഞാൻ ആരിലും ആശ്രയിക്കുന്നുണ്ടോ? മനുഷ്യരിലോ ഇല്ലെങ്കിലും ഉണ്ടോ സൗരങ്ങളെ? എന്റെ അദ്ദേഹം ഒരു പാട്ട് നിങ്ങൾക്ക് പാടാൻ പേടിയുള്ളതുകൊണ്ട് പലപ്പോഴും ആ പാട്ട് നമ്മൾ പലർക്കും പേടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ദുഃഖത്തിന്റെ പാനപാത്രം ഒരു പാട്ടുണ്ട്, നമ്മളത് പാടത്തില്ല, കാരണം മരിച്ചു വെട്ടി മാത്രമേ പാടുമെന്ന് ചില തീരുമാനിച്ചിരിക്കുക. അതിന്റെ അവസാന സയൻസ് ലാൻസ് ഇങ്ങനെ ആരംഭിക്കും. നമ്മുടെ പാട്ടുകൂടത്തിൽ ഇല്ല, അദ്ദേഹത്തിന്റെ ലൈൻസ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ജീവനത്തിന് വമ്പ് വേണ്ട. ജീവനത്തിന്റെ വമ്പ് എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം? എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോണം, നമ്മൾ പറഞ്ഞതെന്നറിയാം. ഞാൻ ഇനിയായിട്ടൊന്നും പറയത്തില്ല, കണ്ട് മനസ്സിലാക്കിക്കോണം അല്ലേ? ദൈവം എന്നെ നടത്തുന്ന വഴി അവർ കണ്ട് മനസ്സിലാക്കണം. അതേ പറഞ്ഞു, ജീവനത്തിന്റെ വമ്പ് വേണ്ട. പിന്നെ ഓ എന്തോ നമ്മൾ പറയല്ലോ, എന്തോ വീട്ടിലൊക്കെ എന്തോ സാധനങ്ങൾ. കാഴ്ചയുടെ ശോഭ വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. പിന്നെ ജീവനത്തിന്റെ വമ്പും വേണ്ട, കാഴ്ചയുടെ ശോഭ മേലെ. പിന്നെ എന്തിനാണ് നീ വിശ്വാസി വന്നത്? ജീവനത്തിന് വമ്പ് വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. പിന്നെ കൂടാരത്തിന്റെ മുടി പോലെ എന്തോ, അതെന്തോ ആ കൂടാരത്തിന്റെ മുടി. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കും, കൂടാരത്തിന്റെ കവറിനൊന്നും വലിയ ഭംഗിയൊന്നുമില്ല,
പക്ഷേ കളർ ഓഫ് ദ ക്രോസ്, ക്രൂശിന്റെ നിറം മാത്രം മതി. പഴയ നിയമത്തിൽ അവർ വന്നപ്പോ പ്രാകാരത്തിൽ വരും, ശ്രദ്ധിക്കണേ, പ്രാകാരത്തിൽ വന്നിട്ട് താമരത്തൊട്ടി എടുത്ത് കഴുകി പിടിച്ചു. നമ്മളിപ്പോ അങ്ങനെ പ്രാകാരത്തിൽ വന്ന് താമരത്തൊട്ടി കഴുകി പിന്നെ ഇച്ചിരി നേരം ബൈബിൾ വായിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് സ്തോത്രം പറഞ്ഞു, ആമേൻ പോവാ. ഹോളി ഓഫ് ഹോളീസ് ഒന്നും കയറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ എങ്ങനെയല്ല, ഞാൻ പ്രാകാരത്തിൽ വരുമ്പോ തന്നെ ആരുടെ നിപ്പുണ്ണെന്നറിയോ, പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ, യാഗപീഠമാവാനത്രേ എന്നും എന്റെ രക്ഷയവൻ. ഞാൻ പറയാ, ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാകാരത്തിൽ വരുമ്പോൾ തന്നെ ഞാൻ പ്രാകാരം ഒന്നും ഇവിടെ കാണുന്നില്ല, പ്രാകാരത്തിൽ എന്റെ മുമ്പിൽ ഞാൻ യേശുവിനെ കാണുകയാണ്. ഞാൻ പൂജിപ്പിക്കട്ടെ, നമുക്ക് ചോദിക്കുക, പ്രിയ അച്ഛ അല്ലെങ്കിൽ നമ്മൾ വേറൊന്നും കണ്ടില്ലേ? ഇല്ല. പിന്നെ അകത്തോട്ട് കയറി വന്നപ്പം കാഴ്ചപ്പത്തിന്റെ മേശ, നമ്മള് കുട്ടികളെ കാഴ്ചപ്പത്തിന്റെ മേശയൊന്നും കണ്ടില്ലേ? ഇല്ല, ഞാൻ കാഴ്ചപ്പത്തിന്റെ മേശയൊന്നും കണ്ടില്ല, ഞാൻ ജീവൻദാതാവായ ക്രിസ്തുവിനെ കണ്ടു. വിളക്കൊന്നും കണ്ടില്ലേ? വിളക്ക് ഞാൻ കണ്ടില്ല, പക്ഷേ ലോകത്തിന്റെ പ്രകാശമായ യഥാർത്ഥ വിളക്കായവനെ ഞാൻ കണ്ടു. പിന്നെ സൗരഭ്യപീഠമൊന്നും കണ്ടില്ലേ? സൗരഭ്യപീഠം ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷേ അവന്റെ നാമം പകർന്നപ്പോ തൈലം പോലെ ഇരിക്കുന്നത് കൊണ്ട് അവന്റെ സൗരഭ്യത്തിന്റെ വാസന ഞാൻ അനുഭവിച്ച് തുറക്കപ്പെട്ട തിരശ്ശീലൂടെ അകത്ത് കടന്നപ്പോൾ കിരൂപുകളുടെ മധ്യത്തിലിരിക്കുന്ന സൈന്യങ്ങളുടെ രാജാവിനെ കണ്ട് ഞാൻ തൃപ്തി അടഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, അതേ കൂടാരത്തിന്റെ മുടി പോലെ ക്രൂശിന്റെ നിറം മാത്രം മതി. പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെയാ പറയുന്നേ, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല, എപ്പോൾ എന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ ഉള്ളൂ. പ്രിയ സഹോദരി, നീ പോകുമ്പോൾ പ്രാകാരത്തിന് യാഗപീഠം അന്വേഷിക്കരുത്, കഴിഞ്ഞു, ഇറ്റ്സ് ആൻ ഓൾഡ് സ്റ്റോറി, എല്ലാം ക്രൂശിൽ നിവൃത്തിയായി. താമരത്തൊട്ടി അന്വേഷിക്കരുത്, അവിടെ എന്തെങ്കിലും കാഴ്ചപ്പത്തിന്റെ മേശയോടൊന്നും നോക്കണ്ട. നമ്മൾ പറയണം, ഞങ്ങളുടെ യാഗപീഠം ക്രിസ്തു, ഞങ്ങളുടെ പ്രാകാരം ക്രിസ്തു, ഞങ്ങളുടെ കാഴ്ചയപ്പം ക്രിസ്തു, ഞങ്ങളുടെ വിളക്ക് ക്രിസ്തു, ഞങ്ങളുടെ അതെ അതെ യാഗപീഠം അല്ലെങ്കിൽ സൗരഭ്യപീഠം ക്രിസ്തു. അതിന് മാത്രമല്ല, സൈന്യങ്ങളുടെ യഹോവ, കെരൂബുകളുടെ മധ്യത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ, അവനാണ് കർത്താവ്. അവനെ കുറിച്ചാണ് ഒരു വാക്യം പറയുന്നത്, ഹാലേ, ഞാൻ നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും നിങ്ങളുടെ രാജാവുമാകുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിനക്ക് കീർത്തനങ്ങളെ പാടും, ഞാൻ നിന്നെ സ്തുതിക്കും, രാത്രിയുടെ യാമങ്ങളിൽ എന്റെ ഹൃദയം നിനക്ക് വേണ്ടി ഭാവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹാലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഡള്ളായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ഷീണമായിരുന്നു, ശാരീരിക ക്ഷീണങ്ങൾ, യാത്രാക്ഷീണങ്ങൾ. പക്ഷേ നമ്മൾ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയുന്നു, ഭയങ്കര ഫ്രഷ് ആയിരിക്കും, ഭയങ്കര ഫ്രഷ് ആയിരിക്കും. കാരണം
ചിലരുണ്ടല്ലോ എത്ര ആക്റ്റീവായിട്ടുള്ള ആളുകളും ഉറങ്ങിയിരുന്നിട്ട് വരുമ്പം കണ്ണൊക്കെ ഒരുമാതിരി നമ്മൾ പറയുന്നേ ആളത്ര ഫ്രഷല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ യേശുവിനെ കുറിച്ചൊരു കാര്യം ഇവിടെ പ്രസ്താവിക്കുകയാണ്. 24 മണിക്കൂറും ഫ്രഷായിരിക്കുന്ന ഒരുത്തനുണ്ട്. ഹാലലൂയ്യ. നിത്യഹരിത നാരകമായിരിക്കുന്ന ക്രിസ്തു, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. ആ ഇസ്രായേലിന്റെ പരിപാലകൻ എന്നോട് ചേർന്ന് പറ ഉറക്കം തോന്നുന്നതുമില്ല, ഉറങ്ങുന്നതുമില്ല. യഹോവനന്റെ പരിപാലകൻ, യഹോവനന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. ഇനി പകൽ നേരത്ത് നിന്റെ വിളിച്ച സൂര്യനല്ല, നിനക്ക് രാത്രി നിലാവിടം തരുന്ന ചന്ദ്രനുമല്ല. ദാവീദിനെ പോലെ പറയണമേ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദന നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ കർത്താവേ, മൈ ഡിയർ ഫ്രണ്ട് എന്ന് എന്നെ വിളിക്കാൻ ഞാൻ ആരാ കർത്താവേ? എങ്കിലും നാം കേട്ടതുപോലെ കൃപയുടെ യുഗത്തിൽ, കൃപയുടെ കാലത്തിന്റെ പൂർണ്ണതയിൽ, കൃപായുഗത്തിൽ ജനിക്കാനും ജീവിപ്പാനും ഈ സുവിശേഷം കേൾക്കാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നതുകൊണ്ട് ഇന്ന് എനിക്കൊരു പൊസിഷനുണ്ട്, ആർക്കും മാറാത്തൊരു പൊസിഷൻ. അവന്റെ മാർവിൽ ഞാൻ ചാരിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പാടാൻ സാധിക്കും. God, he never sleeps, he never slumbers, he never tires, hearing our prayer when we are weak, he becomes stronger. So rest in his love and cast all your cares on him. Our God is able. He is mighty. He is faithful. He never sleeps. He never slumbers. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. പ്രേമുള്ളവരെ, പുരാതനമേ വാഴുന്ന രാജാവായിരിക്കുന്ന ഇനി നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ശ്രദ്ധിക്കണമേ. ടെറിബിൾ ടൈംസ്, അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളിലാണ് നിങ്ങൾ എല്ലാവരും പോകുന്നത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇവിടെ സാക്ഷിയൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ, നിങ്ങളെല്ലാവരും സ്പിരിച്വലി അതെ മുമ്പോട്ട് കയറുന്നവർ. ഐ നോ നിങ്ങൾ ആ ശത്രുവിനെതിരെ ഫേസ് ടു ഫേസ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ദൈവത്തിന്റെ വചനം നിന്നോട് ഉറപ്പിക്കാൻ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നുകൊണ്ട് ഞാൻ പറയുക, നീ അവനെതിരെ എത്ര യുദ്ധം ചെയ്താലും നീ പരാജയപ്പെടുത്തല്ല. കാരണം അവനോട് കൂടെ ഉള്ളതിനേക്കാൾ വലിയൊരുവൻ നിന്റെ ഉള്ളിലുണ്ട്. ഹാലലൂയ്യ, ഹാലലൂയ്യ. അവനോട് കൂടെ ഉള്ളതിനേക്കാൾ വലിയൊരുവൻ നിന്റെ അവന്റെ തുടമേൽ, അവന്റെ ഉടുപ്പിന്മേൽ തുടമേൽ എഴുത്ത് നീ എപ്പോഴും വായിക്കണം. ശത്രു നിനക്കെതിരെ ഹുങ്കാര ശബ്ദത്തോടെ വരുമ്പോൾ നിങ്ങൾ ശത്രുവിനോട് പറയണം, നോക്ക്, കുതിരപ്പുറത്തേറി വരുന്ന കർത്താവിന്റെ തുടമേലും ഉടുപ്പിന്മേലും ഒരു എഴുത്തുണ്ട്. The Lord of Lords and the King of Kings. Hallelujah. Lord of Lords and the King of Kings. നമ്മുടെ പ്രിയമുള്ളവരെ, നീ ദൈവവചനവുമായി കടന്നു പോകണം. നീ ഡളായിരിക്കുമ്പോൾ സങ്കീർത്തന വചനങ്ങൾ, യേശുവിന്റെ വചനങ്ങൾ, മൗന പ്രാർത്ഥനകൾ അവസാനിപ്പിക്കേണ്ട കാലങ്ങളുണ്ട്. ചില സമയത്ത് റീഡ് ഇറ്റ് ലൗഡ്ലി, ഉറക്കെ വായിക്കുക, ഉറക്കെ ലൗഡ്ലി, ഉറക്കെ വായിക്കുക. അതെ, യഹോവ വാഴുന്നു. നീ പത്രാശം, യഹോവ വാഴുന്നു, ജാതികൾ വിറക്കട്ടെ. അവർ ലോർഡ് റെയ്ൻസ്, അവൻ അവന്റെ മുമ്പിൽ, അതെ സിംഹാസനത്തിന് മുമ്പിൽ സൈന്യങ്ങൾ പുറപ്പെടുക. ദൈവത്തിന്റെ രഥങ്ങൾ 1000 മൈലും കോടി കോടിയുമാകുന്നു. സമുദ്രത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എന്റെ ദൈവമായ കർത്താവ് നിയന്ത്രിച്ചു ഭരിക്കുന്നു. ഞാൻ ഇനി വെള്ളങ്ങളെ നോക്കുന്നില്ല. ദ ലോർഡ് സിറ്റ്സ് ഓവർ ദ ത്രോൺ. അത് കർത്താവ് ഫ്ലഡ്സിന്റെ മുകളിൽ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, വെൻ ദ ഓഷൻസ് റൈസ് ആൻഡ് തണ്ടേഴ്സ് റോർ, ഐ വിൽ സോർ വിത്ത് യു അബൌവ് ദ സ്റ്റോം. ഫാദർ, യു ആർ കിംഗ് ഓവർ ദ ഫ്ലഡ്സ് ആൻഡ് ഐ വിൽ ബി സ്റ്റിൽ. ഐ നോ യു ആർ ഗോഡ്, ഹൈഡ് മീ നൗ അണ്ടർ യുവർ വിങ്സ്. പ്രിയ ദൈവവേലേ, അത്തിന്റെ നിലച്ചിറകിൽ മറച്ചാൽ, അത്തിന്റെ നിലച്ചിറകം തന്നെ മറച്ചാൽ, അതിനെ ക്രോസ് ചെയ്ത് വരുന്നവരായതും ശത്രു കണ്ടുപിടിച്ചിട്ടില്ല. നീ ധൈര്യത്തോടെ എഴുന്നേറ്റുന്നുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹാലലൂയ, നീ ആ ഒരു വിസിറ്റ് നീ മിസ് ചെയ്യരുത്. അത് മിസ് ചെയ്താൽ നീ ഡൗൺ ആയിരിക്കും. എന്താണെന്നറിയാമോ? പ്രാകാരത്തിൽ യേശുവിനെ നീ കാണുക. അതിനകത്തുള്ള ഞാൻ അവിടെയാണ് ശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഹോളി പ്ലേസിൽ യേശുവിനെ കാണുക. ആ പെർഫ്യൂം നീ അനുഭവിക്കുക. അതിനുശേഷം നിങ്ങൾ പറയണേ, നത്തിങ് ഇൻ മൈ ഹാൻഡ്സ് ഐ ബ്രിങ്, ഓൺലി ടു ദ ക്രോസ് ഐ ക്ലിംഗ്. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്നിൽ മറഞ്ഞിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. സാംസിലെ വചനങ്ങളിലൂടെ വീണ്ടും വീണ്ടും കടന്നു പോകണം. എന്നിട്ട് ഒരു കാര്യം സംഭവിക്കണമെന്നറിയാം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രഭാതം ആരംഭിക്കുമ്പോൾ, യൗവനക്കാരെ, നിങ്ങൾ ഒത്തിരി പിയർ പ്രഷറിലൂടെ കടന്നു പോകാൻ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ കോളേജിൽ, നിങ്ങളുടെ പഠനത്തിൽ, അതെ, വി നോ, വി ആർ പ്രേയിങ് ഫോർ യു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് എവിടെ ജയം ഞാൻ പറയാം. നീ ആ ഹോളി ഓഫ് ഹോളീസ് കടന്ന് നീ അകത്ത് ചെല്ലുമ്പോൾ, യു ആർ ഗോയിങ് ടു സീ ദ മോസ്റ്റ് വണ്ടർഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ 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 ക്രൈസ്റ്റ്. വെൻ യു സീ ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മുഖം നീ കണ്ടു കഴിഞ്ഞാൽ, ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു സിലബസിനോ, ഒരു യൂണിവേഴ്സിറ്റിക്കോ, ഒരു പ്രൊഫസർക്കോ, ഒരു ബോസിനോ, ഒരു ഒരു യജമാനനോ, ഒരു ശത്രുവിനോ, ഒരു സുവിശേഷ വിരോധിക്കോ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം നിന്റെ മുഖത്തിൽ, നിന്റെ ഹൃദയത്തിൽ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ ക്രിസ്തു പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുള് അതിനെ പിടിച്ചെടുക്കാൻ കഴിയത്തില്ല.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org